യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ അവർ വാൾകൊണ്ട് കൊന്നു. അത് യഹൂദന്മാർക്ക് പ്രസാദമായി എന്ന് കണ്ട് അവൻ പത്രോസിനെയും പിടിച്ചു. അപ്പോൾ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളായിരുന്നു. അവനെ പിടിച്ച ശേഷം പെസഹ കഴിഞ്ഞിട്ട് ജനത്തിന്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചു. തടവിലാക്കി അവനെ കാപ്പാൻ നന്നാതി ചേവേറുള്ള നാലു കൂട്ടത്തിനെ ഏൽപ്പിച്ചു. അങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചിരിക്കുമ്പോൾ സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു. ഹെരോദാവ് അവനെ ജനത്തിന്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചതിന്റെ തലേ രാത്രിയിൽ പത്രോസ് രണ്ട് ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി രണ്ട് പടയാളികളുടെ നടുവിൽ ഉറങ്ങുകയായിരുന്നു. വാതിലിന്റെ മുമ്പിൽ കാവൽക്കാർ കാരാഗ്രഹം കാത്തുകൊണ്ടിരുന്നു. പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി. അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. അവൻ പത്രോസിനെ വിലാപ്പുറത്ത് തട്ടി വേഗം എഴുന്നേൽക്ക എന്ന് പറഞ്ഞു. അവനെ ഉണർത്തി. ഉടനെ അവന്റെ ചങ്ങല കൈമേൽ നിന്ന് വീണുപോയി. ദൂതൻ അവനോട് അരകെട്ടി ചെരുപ്പ് ഇട്ട് മുറുക്കുക എന്ന് പറഞ്ഞു. അവൻ അങ്ങനെ ചെയ്തു. നിന്റെ വസ്ത്രം പുതച്ച് എന്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞു. അവൻ പിന്നാലെ ചെന്നു. ദൂതൻ മുഖാന്തരം സംഭവിച്ചത് വാസ്തവം എന്നറിയാതെ താൻ ഒരു ദർശനം കാണുന്നു എന്ന് നിരൂപിച്ചു. അവൻ ഒന്നാം കാവലും രണ്ടാമത്തേതും കടന്ന് പട്ടണത്തിന്റെ ചെല്ലുന്ന ഇരുമ്പ് വാതിൽക്കലെത്തി. അത് അവർക്ക് സ്വതവേ തുറന്നു. അവർ പുറത്തിറങ്ങി ഒരു തെരുവ് കടന്ന് ഉടനെ ദൂതൻ അവനെ വിട്ടുപോയി. പത്രോസിന് സുബോധം വന്ന് കർത്താവ് തന്റെ ദൂതനെ അയച്ച് ഹെരോദാവിന്റെ ഇടയിൽ നിന്നും യഹൂദജനത്തിന്റെ സകല പ്രതീക്ഷയിൽ നിന്നും എന്നെ വിടുവിച്ചു എന്ന് ഞാൻ ഇപ്പോൾ വാസ്തവമായി അറിയുന്നു എന്ന് അവൻ പറഞ്ഞു. ഇങ്ങനെ ഗ്രഹിച്ച ശേഷം അവൻ മർക്കോസ് എന്ന പേരുള്ള യോഹന്നാന്റെ അമ്മ മറിയയുടെ വീട്ടിൽ ചെന്നു. അവിടെ അനേകർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവൻ പടിപ്പുരവാതിക്കൽ മുട്ടിയാറെ രോദ എന്നൊരു ബാല്യക്കാരെത്തി വിളിവേൽപ്പാൻ അടുത്തു വന്ന് പത്രോസിന്റെ ശബ്ദം തിരിച്ചറിഞ്ഞു. സന്തോഷത്താൽ പടിവാതിൽ തുറക്കാതെ അകത്തേക്ക് കൂടി പത്രോസ് പടിപ്പുരയ്ക്കൽ നിൽക്കുന്നു എന്നറിയിച്ചു. അവർ അവളോട് നിനക്ക് ഭ്രാന്തുണ്ട് എന്ന് പറഞ്ഞു. അവളോ അല്ല ഉള്ളത് തന്നെ എന്ന് ഉറപ്പിച്ചു പറയുമ്പോൾ അവന്റെ ദൂതനാകുന്നു എന്ന് അവർ പറഞ്ഞു. പത്രോസ് മുട്ടിക്കൊണ്ടിരുന്നു. അവർ തുറന്നപ്പോൾ അവനെ കണ്ട് വിസ്മയിച്ചു. അവർ മിണ്ടാതിരിപ്പാൻ അവൻ അംഗ്യം കാട്ടി. കർത്താവ് തന്നെ തടവിൽ നിന്ന് പുറപ്പെടുവിച്ച വിവരം അവർ പറഞ്ഞു കേൾപ്പിച്ചു. ഇത് യാക്കോബിനോടും ശേഷം സഹോദരന്മാരും അറിയിപ്പീൻ എന്ന് പറഞ്ഞു. പിന്നെ അവൻ പുറപ്പെട്ട് വേറൊരു സ്ഥലത്തേക്ക് പോയി. നേരം വെളുത്തപ്പോൾ പത്രോസ് എവിടെ പോയി എന്ന് പടയാളികൾക്ക് അല്പമല്ലാതെ പരിഭ്രമമുണ്ടായി. ഹെരോദാവ് അവനെ അന്വേഷിച്ചിട്ട് കാണാതായി കേൾ കാവൽക്കാരെ വിസ്തരിച്ചു. അവരെ കൊല്ലുവാൻ കൽപ്പിച്ചു. പിന്നെ അവൻ യഹൂദ്യ വിട്ട് കൈസരിലേക്ക് പോയി. അവിടെ പാർത്തു. അവൻ സൂര്യരുടെ സിദോന്യരുടെയും നേരെ പ്രതിച്ചിരിക്കുമ്പോൾ രാജാവിന്റെ ദേശത്ത് നിന്ന് തങ്ങളുടെ ദേശത്ത് നിന്ന് ആഹാരം കിട്ടി വരികയാൽ അവർ ഏകമനസ്സോടെ അവന്റെ അടുക്കൽ ചെന്നു. രാജാവിന്റെ പുള്ളിയറക്കാരനായ ബെത്സസിനെ വശത്താക്കി സന്ധിക്കായി അപേക്ഷിച്ചു. നിശ്ചയിച്ച ദിവസത്തിൽ ഹെരോദാവ് രാജവസ്ത്രം ധരിച്ച വൃദ്ധാസനത്തിൽ ഇരുന്നു. അവനോട് പ്രസംഗം കഴിച്ചു. ഇത് മനുഷ്യന്റെ ശബ്ദമല്ല, ഒരു ദേവന്റെ ശബ്ദമത്രയെന്ന് ജനം ആർത്തു. അവൻ ദൈവത്തിന്റെ മഹത്വം കൊടുക്കായികയാൽ കർത്താവിന്റെ ദൂതൻ ഉടനെ അവനെ അടിച്ചു. അവൻ ക്രമിക്കരയായി പ്രാണനെ വിട്ടു. എന്നാൽ ദൈവജനം മേൽക്കുമേൽ പരന്നുകൊണ്ടിരുന്നു. ബർണബാസും ശൗലും ശുശ്രൂഷ നിവർത്തിച്ച ശേഷം മർക്കോസിന് മറുപേരുള്ള യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് യെരുശലേം വിട്ട് മടങ്ങിപ്പോയി. സഭയിൽ ബർണബാസ്, നീഗർ എന്നുപേരുള്ള ശിമോൻ, കുറേനക്കാരനായ ലൂക്കാസ്, ഇടപ്രഭുവായ ഹെരോദാവ രാജകൂടെ വളർന്ന മനായേൽ, ശൗൽ എന്നീ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കളും ഉണ്ടായിരുന്നു. അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കാത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർണബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്നു. വേലക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പീൻ എന്ന് പരിശുദ്ധാത്മാ പറഞ്ഞു. അങ്ങനെ അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ചവരെ പറഞ്ഞയച്ചു. പരിശുദ്ധാത്മാവ് അവരെ പറഞ്ഞയച്ച ശേഷം അവർ സെൽബ്യൂക്കയിലേക്ക് ചെന്നു. അവിടെ നിന്ന് കപ്പൽ കയറി കുപ്രോസ് ദ്വീപിലേക്ക് പോയി. സലമീസിൽ ചെന്ന് യഹൂദന്മാരുടെ പള്ളിയിൽ ദൈവവചനം അറിയിച്ചു. യോഹന്നാൻ അവർക്ക് വൃദ്ധനായിട്ടുണ്ടായിരുന്നു. അവർ ദ്വീപുകളിൽ കൂടി പാഫോസ് വരെ ചെന്നപ്പോൾ ബാറേശു എന്നുപേരുള്ള യഹൂദനായി കള്ളപ്രവാചകനായി ഒരു വിദ്വാനെ കണ്ടു. അവൻ ബുദ്ധിമാനായ സഖരിയാസ് പൗലോസ് എന്ന ദേശാധിപതിയോടുകൂടെ ആയിരുന്നു. അവൻ ബർണബാസിനെയും ശൗലിനെയും വരുത്തി ദൈവവചനം കേൾപ്പാൻ ആഗ്രഹിച്ചു. എന്നാൽ ഇലിമാസ് എന്ന വിദ്വാൻ, ഇതാകുന്നു അവന്റെ പേരിന്റെ അർത്ഥം, അവരോട് എതിർത്തു നിന്ന് ദേശാധിപതിയുടെ വിശ്വാസം തടുത്തു കളവാൻ ശ്രമിച്ചു. അപ്പോൾ പൗലോസ് എന്നുപേരുള്ള ശൗൽ പരിശുദ്ധാത്മാ പൂർണനായി അവനെ വിറ്റുനോക്കി. ഹേ സകല കപടവും സകല ധൂർത്തും നിറഞ്ഞവനെ, പിശാചിന്റെ മകനെ, സർവനീതിയുടെയും ശത്രുവെ, കർത്താവിന്റെ നിർവഹികളെ മറിച്ചു കളയുന്നത് നീ മതിയാക്കിയില്ലയോ? ഇപ്പോൾ കർത്താവിന്റെ കൈ നിന്റെ മേൽ വീഴും. നീ ഒരു സമയത്തേക്ക് സൂര്യനെ കാണാതെ കുരുടനായിരിക്കും എന്ന് പറഞ്ഞു. ഉടനെ ഒരു തിമിരവും ഇരുട്ടും അവന്റെ മേൽ വീണു. കൈപിടിച്ചു നടത്തുന്നവരെ തിരഞ്ഞുകൊണ്ട് അവൻ തത്തി നടന്നു. ഈ ഉണ്ടായത് ദേശാധിപതി കണ്ടിട്ട് കർത്താവിന്റെ ഉപദേശത്തിൽ വിസ്മയിച്ച് വിശ്വസിച്ചു. പൗലോസും കൂടെയുള്ളവരും പഫോസിൽ നിന്ന് കപ്പൽ കയറി പംഫുല്യ ദേശത്തിലെ പെർഗയ്ക്ക് ചെന്നു. അവിടെ വെച്ച് യോഹന്നാൻ അവരെ വിട്ടുപിരിഞ്ഞു യെരുശലേമിലേക്ക് മടങ്ങിപ്പോന്നു. അവരോ പെർഗയിൽ പുറപ്പെട്ട് വിശുദ്ധ ദേശത്തിലെ അന്ത്യോക്യയിലെത്തി. ശബത്ത് നാളിൽ പള്ളിയിൽ ചെന്നിരുന്നു. ന്യായപ്രമാണവും പ്രവാചകന്മാരും വായിച്ചു തീർന്നപ്പോൾ പള്ളിപ്രമാണികൾ അവരുടെ അടുക്കൽ ആളയച്ചു. സഹോദരന്മാരെ, നിങ്ങൾക്ക് ജനത്തോട് പ്രബോധനം വല്ലതും ഉണ്ടെങ്കിൽ പറയുമെന്ന് പറയിച്ചു. പൗലോസ് താങ്ക്യം കാട്ടി പറഞ്ഞത്, ഇസ്രായേൽ പുരുഷന്മാരും ദൈവഭക്തരുമായുള്ള ഒരേ കൽപ്പിൻ. ഇസ്രായേൽ ജനത്തിന്റെ ദൈവം നമ്മുടെ പിതാക്കന്മാരെ തിരഞ്ഞെടുത്തു. മിസ്രയീം ദേശത്തിലെ പ്രവാസകാലത്ത് ജനത്തെ വർദ്ധിപ്പിച്ചു. ഭുജവീര്യം കൊണ്ട് അവിടെ നിന്ന് പുറപ്പെടുവിച്ചു. മരുഭൂമിയിൽ 40 സംവത്സരക്കാലത്തോളം അവരുടെ സ്വഭാവം സഹിച്ചു. കനാൻ ദേശത്തിലെ 7 ജാതികളെ ഒടുക്കി അവരുടെ ദേശം അവർക്ക് അവകാശമായി വിഭാഗിച്ചു കൊടുത്തു. അങ്ങനെ ഏകദേശം 450 സംവത്സരം കഴിഞ്ഞു. അതിന്റെ ശേഷം അവൻ അവർക്ക് ശമുവേൽ പ്രവാചകൻ വരെ രാജവന്മാരെ കൊടുത്തു. അനന്തരം അവർ ഒരു രാജാവിനെ ചോദിച്ചു. ദൈവവർക്ക് ബെന്യാമിൻ ഗോത്രക്കാരനായ കീശിന്റെ മകൻ ശൗലിനെ 40 ആക്കേണ്ടി കൊടുത്തു. അവനെ നീക്കിയിട്ട് ദാവീദിനെ അവർക്ക് രാജാവായി വാഴിച്ചു. ഞാൻ ഇശായിയുടെ മകനായ ദാവീദിനെ എനിക്ക് ബോധിച്ച പുരുഷനായി കണ്ടു. അവൻ എന്റെ ഹിതമെല്ലാം ചെയ്യുമെന്ന് അവനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. അവന്റെ സന്തതിയിൽ നിന്ന് ദൈവം വാഗ്ദത്തം ചെയ്തതുപോലെ ഇസ്രായേലിനെ യേശു എന്ന രക്ഷിതാവിനെ കൊടുത്തു. അവന്റെ വരവിന് മുമ്പേ യോഹന്നാൻ ഇസ്രായേൽ ജനത്തിന് ഒക്കെയും മാനസാന്തരത്തിന്റെ സ്നാനം പ്രസംഗിച്ചു. യോഹന്നാൻ ജീവകാലം തികവാറായപ്പോൾ നിങ്ങൾ തന്നെ ആരെന്ന് നിരൂപിക്കുന്നു. ഞാൻ മെസ്സിയായല്ല, അവന്റെ പിന്നാലെ വരുന്നു. അവന്റെ കാലിലെ ചെരുപ്പഴിപ്പാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞ് സഹോദരന്മാരെ, അബ്രഹാം വംശത്തിലെ മക്കളും അവരോട് ചേർന്ന ദൈവഭക്തന്മാരുമായുള്ളവരെ, നമുക്കാകുന്നു ഈ രക്ഷാവചനം വഹിച്ചിരിക്കുന്നത്. യെരുശലേം നിവാസികളും അവരുടെ പ്രമാണികളും അവനെയോ ശബത്ത് തോറും വായിച്ചു വരുന്ന പ്രവാചകന്മാരുടെ വചനങ്ങളെയോ തിരിച്ചറിയാതെ അവനെ ശിക്ഷയ്ക്ക് വിധിക്കാൻ അവയ്ക്ക് നിവർത്തി വന്നു. ഒരെത്തി മരണത്തിന് ഹേതുവും കാരണം കാണാഞ്ഞിട്ടും അവനെ കൊല്ലണമെന്ന് അവർ പീലാത്തോസിനോട് അപേക്ഷിച്ചു. അവനെ കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും തികച്ച ശേഷം അവർ അവനെ മരത്തിൽ നിന്നിറക്കി ഒരു കല്ലറയിൽ വെച്ചു. ദൈവമോ അവനെ മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു. അവൻ തന്നോടുകൂടെ ഗലീലയിൽ നിന്ന് യെരുശലേമിലേക്ക് വന്നവർക്ക് ഏറിയ ദിവസം പ്രത്യക്ഷനായി. അവർ ഇപ്പോൾ ജനത്തിന്റെ മുമ്പാകെ അവന്റെ സാക്ഷികളാകുന്നു. ദൈവം പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദത്തം യേശുവിനെ ഇവർ തിരഞ്ഞേൽപ്പിച്ചതിനാൽ മക്കൾക്ക് നിവർത്തിച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ നിങ്ങളോട് സുവിശേഷിക്കുന്നു. നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചു എന്ന് 2 സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. ഇനി ധ്രുവത്വത്തിലേക്ക് തിരിയാതെ വണ്ണം അവൻ അവരെ മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചതിനെ കുറിച്ച് അവൻ ദാവീദിന്റെ സ്ഥിരമായുള്ള വിശുദ്ധ കൃപകളെ ഞാൻ നിങ്ങൾക്ക് നൽകും എന്ന് പറഞ്ഞിരിക്കുന്നു. മറ്റൊരു സങ്കീർത്തനത്തിലും നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ നീ വിട്ടുകൊടുക്കുകയില്ല എന്ന് പറയുന്നു. ദാവീദ് തന്റെ തലമുറയിൽ ദൈവത്തിന്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്ത ശേഷം നിദ്ര പ്രാപിച്ചു. തന്റെ പിതാക്കന്മാരോട് ചേർന്ന് ദ്രവത്വം കണ്ടു. ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചവനോ ദ്രവത്വം കണ്ടില്ല. ആകയാൽ സഹോദരന്മാരെ, ഇവൻ മൂലം നിങ്ങളോട് പാപമോചനം അറിയിക്കുന്നു എന്ന മോശയുടേതായ പ്രമാണത്താൽ നിങ്ങൾ നീതീകരണം വരുവാൻ കഴിയാത്ത സകലത്തിൽ നിന്നും വിശ്വസിക്കുന്ന ഏവനും ഇവനാൽ നീതീകരിക്കപ്പെടുന്നു എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവീൻ. ആകയാൽ ഹേ നിന്നക്കാരെ, നോക്കുവീൻ, ആശ്ചര്യപ്പെട്ട് നശിച്ചു പോകുവീൻ. നിങ്ങളുടെ കാലത്ത് ഞാൻ ഒരു പ്രവൃത്തി ചെയ്യുന്നു, നിങ്ങളോ വിവരിച്ചാൽ നിങ്ങൾ വിശ്വസിക്കാത്ത പ്രവൃത്തി തന്നെ എന്ന് പ്രവാചക പുസ്തകത്തിൽ അരളി ചെയ്തിരിക്കുന്നു. നിങ്ങൾക്ക് വഹിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. അവർ പള്ളി വിട്ടു പോകുമ്പോൾ പിറ്റേ ശബത്തിൽ ഈ വചനം തങ്ങളോട് പറയണം എന്ന് അവർ അപേക്ഷിച്ചു. പള്ളി പിരിഞ്ഞ ശേഷം യഹൂദന്മാരിലും ഭക്തിയുള്ള യഹൂദ മതാനുസാരികളിലും ചിലർ പൗലോസിനെയും ബർണബാസിനെയും അനുഗമിച്ചു. അവർ അവരോട് സംസാരിച്ച് ദൈവകൃപയിൽ നിൽക്കേണ്ടതിന് അവരെ ഉത്സാഹിപ്പിച്ചു. പിറ്റേ ശബത്തിൽ ഏകദേശം പട്ടണം മുഴുവനും ദൈവജനം കേൾപ്പാൻ വന്നുകൂടി. യഹൂദന്മാരോ പുരുഷാരത്തെ കണ്ട് അസൂയ നിറഞ്ഞവരായി ദുഷിച്ചുകൊണ്ട് പൗലോസ് സംസാരിക്കുന്നതിന് എതിർത്തു പറഞ്ഞു. അപ്പോൾ പൗലോസും ബർണബാസും ധൈര്യം പൂണ്ട ദൈവവചനം ആദ്യം നിങ്ങളോട് പറയുന്നത് ആവശ്യമായിരുന്നു. എന്നാൽ നിങ്ങൾ അതിനെ തള്ളി നിങ്ങളെ തന്നെ നിത്യജീവന് അയോഗ്യരെന്ന് വിധിച്ചു കളയുന്നതിനാലിതാ ഞങ്ങൾ ജാതികളിലേക്ക് തിരിയുന്നു. നീ ഭൂമിയുടെ അറ്റത്തോളം രക്ഷയാകേണ്ടതിന് ഞാൻ നിന്നെ ജാതികളുടെ വെളിച്ചമാക്കി വെച്ചിരിക്കുന്നു എന്ന് കർത്താവ് ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ജാതികൾ ഇത് കേട്ട് സന്തോഷിച്ചു. ദൈവവചനത്തെ മോഹത്തപ്പെടുത്തി നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ എല്ലാവരും വിശ്വസിച്ചു. കർത്താവിന്റെ വചനം ആ നാട്ടിൽ എങ്ങും വ്യാപിച്ചു. യഹൂദന്മാരോ ഭക്തിയുള്ള മാന്യ സ്ത്രീകളെയും പട്ടണത്തിലെ പ്രധാനികളെയും ഇളക്കി പൗലോസിന്റെയും ബർന്നബാസിന്റെയും നേരെ ഉപദ്രവം ഉണ്ടാക്കി. അവരെ തങ്ങളുടെ അതിരുകളിൽ നിന്ന് പുറത്താക്കി കളഞ്ഞു. എന്നാൽ അവർ തങ്ങളുടെ കാലിലെ പൊടി അവരുടെ നേരെ തട്ടിക്കളഞ്ഞ് ഇക്കോന്യയിലേക്ക് പോയി. ശിഷ്യന്മാർ സന്തോഷവും പരിശുദ്ധാത്മാവും നിറഞ്ഞവരുമായി തീർന്നു. ഇക്കോന്യയിൽ അവർ ഒരുമിച്ച് യഹൂദന്മാരുടെ പള്ളിയിൽ ചെന്ന് യഹൂദന്മാരിലും യവനന്മാരിലും വലിയൊരു പുരുഷാരം വിശ്വസിപ്പാൻ തക്കവണ്ണം സംസാരിച്ചു. വിശ്വസിക്കാത്ത യഹൂദന്മാരോ ജാതികളുടെ മനസ്സ് സഹോദരന്മാരുടെ നേരെ ഇളക്കി വഷളാക്കി. എന്നാൽ അവർ വളരെ കാലം അവിടെ പാർത്തു. കർത്താവിൽ ആശ്രയിച്ച് പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചുകൊണ്ടിരുന്നു. അവൻ ദണ്ഡകൃതിയുടെ വചനത്തിന് സാക്ഷി നിന്നു. അവരുടെ കയ്യാൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുവാൻ വരം നൽകി. എന്നാൽ പട്ടണത്തിലെ ജനസമൂഹം ഭിന്നിച്ച് ചിലർ യഹൂദന്മാരുടെ പക്ഷത്തിലും ചിലർ അപ്പോസ്തലന്മാരുടെ പക്ഷത്തിലുമായി. അവരെ അവമാനിപ്പാനും കല്ലെറിയുവാനും ജാതികളെയും യഹൂദന്മാരെയും അവിടെ പ്രമാണികളോടുകൂടി ഒരു അക്രമം ഭാവിച്ചപ്പോൾ അവർ അത് ഗ്രഹിച്ചു. ലൂസ്ര, ഗർബ എന്നീ ദുഃഖോഞ്ഞ പട്ടണത്തിലേക്കും ചുറ്റുമുള്ള ദേശങ്ങളിലേക്കും ഓടിപ്പോയി അവിടെ സുവിശേഷം അറിയിച്ചു പോന്നു. ലൂസ്രയിൽ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായി ഒരിക്കലും നടന്നിട്ടില്ലാതെ കാലിന് ശക്തിയില്ലാതെയുള്ള ഒരു പുരുഷൻ ഇരുന്നിരുന്നു. അവൻ പൗലോസ് സംസാരിക്കുന്നത് കേട്ടു. അവൻ അവനെ ഉറ്റുനോക്കി സൗഖ്യം പ്രാപിപ്പാൻ അവന്റെ വിശ്വാസമുണ്ട് എന്ന് കണ്ടിട്ട് നീ എഴുന്നേറ്റ് കാലം നീ നിവർന്നു നിൽക്ക എന്നുറക്കെ പറഞ്ഞു. അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്ന് പൗലോസ് ചെയ്ത പുരുഷാരം കണ്ടിട്ട് ദേവന്മാർ മനുഷ്യരൂപത്തിൽ നമ്മുടെ അടുക്കിൽ ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് ദൂക്കനെ ഭാഷയിൽ നിലവിളിച്ചു പറഞ്ഞു ബർന്നബാസിന് ഇന്ദ്രനെന്നും പൗലോസ് മുഖ്യപ്രസംഗികനായ രാമനെ ബുദ്ധനെന്നും പേർ വിളിച്ചു. പട്ടണത്തിന്റെ മുമ്പിലുള്ള ഇന്ദ്രക്ഷേത്രത്തിലെ പുരോഹിതൻ കാളകളെയും പൂമാലകളെയും ഗോപുരത്തിങ്കൽ കൊണ്ടുവന്ന പുരുഷാരത്തോട് യാഗം കഴിപ്പാൻ ഭാവിച്ചു. ഇത് അപ്പോസ്തലന്മാർ ബർന്നബാസും പൗലോസും കേട്ടിട്ട് വസ്ത്രം കയറി കണ്ട് പുരുഷാരത്തിന്റെ ഇടയിലേക്ക് ഓടിച്ചെന്ന് നിലവിളിച്ചു. പറഞ്ഞത് പുരുഷന്മാരെ, നിങ്ങൾ ഈ ചെയ്യുന്നതെന്ത്? ഞങ്ങൾ നിങ്ങളോട് സമസ്വഭാവമുള്ള മനുഷ്യരത്രേ. നിങ്ങൾ ഈ വ്യർത്ഥകാര്യങ്ങളെ വിട്ട് ആകാശം ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കിയ ജീവനുള്ള ദൈവത്തിലേക്ക് തിരിയണം എന്ന സുവിശേഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ അവർ സകല ജാതികളെയും സ്വന്തം വഴിയിൽ നടപ്പാൻ സമ്മതിച്ചു. എങ്കിലും അവൻ നന്മ ചെയ്യുകയും ആകാശത്തു നിന്ന് മഴയും ഫലഭൂഷ്ടമുള്ള കാലങ്ങളും നിങ്ങൾക്ക് തരികയും ആഹാരവും സന്തോഷവും നൽകി നിങ്ങളെ തൃപ്തരാക്കുകയും ചെയ്തു പോകുന്നതിനാൽ തന്നെക്കുറിച്ച് സാക്ഷ്യം തരാതിരുന്നിട്ടില്ല. അവർ ഇങ്ങനെ പറഞ്ഞു. തങ്ങൾ യാഗം കഴിക്കാതെ വണ്ണം പുരുഷാരത്തെ പ്രയാസത്തോടെ തടുത്തു. എന്നാൽ അന്ത്യോക്കിയയിൽ നിന്നും ഇക്കോനിയയിൽ നിന്നും യഹൂദന്മാർ വന്നുകൂടി പുരുഷാരത്തെ വശത്താക്കി പൗലോസിനെ കല്ലെറിഞ്ഞു. അവൻ മരിച്ചു എന്ന് വിചാരിച്ചിട്ട് അവനെ പട്ടണത്തിന് പുറത്തേക്ക് എഴുച്ചു കളഞ്ഞു. എന്നാൽ ശിഷ്യന്മാർ അവനെ ചുറ്റി നിൽക്കുകയിൽ അവൻ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെന്നു. പിറ്റേന്നാൾ ബർന്നബാസിനോടുകൂടി ദർബയ്ക്ക് പോയി. അപട്ടണത്തിലും സുവിശേഷം അറിയിച്ച് പലരെയും ശിഷ്യരാക്കിയ ശേഷം അവൻ ലൂർസ, ഇക്കോന്യ, അന്ത്യോക്യ എന്നീ പട്ടണങ്ങളിലേക്ക് മടങ്ങിച്ചെന്നു. വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നാം അനേകം കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്നും പ്രബോധിച്ച് ശിഷ്യന്മാരുടെ മനസ്സുറപ്പിച്ചു പോന്നു. അവർ സഭതോറും അവർക്ക് മുപ്പന്മാരെ നിയമിക്കുകയും ഉപവസിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് തങ്ങൾ വിശ്വസിച്ച കർത്താവിങ്കിൽ അവരെ വരവേൽപ്പിക്കുകയും ചെയ്തു. അവർ പിസിദ്ധയിൽ കൂടി കടന്ന് പംഫുലിയയിലെത്തി. പെർഗയിൽ വചനം പ്രസംഗിച്ച ശേഷം തെല്ലേക്ക് പോയി. അവിടെ നിന്ന് കപ്പൽ കയറി അന്ത്യോക്യയിലേക്ക് പോയി. തങ്ങൾ നിവർത്തിച്ച വേലയ്ക്കായി ദൈവകൃപയിൽ അവരെ വരമേൽപ്പിച്ചത് അവിടെ വെച്ചായിരുന്നു അല്ലോ. അവിടെ എത്തിയ ശേഷം സഭ ഒരുമിച്ചു കൂട്ടി ദൈവം തങ്ങളോടുകൂടി ഇരുന്ന് ചെയ്തതൊക്കെയും ജാതികൾക്ക് വിശ്വാസത്തിന്റെ വാതിൽ തുറന്നു കൊടുത്തതും അറിയിച്ചു. പിന്നെ അവൻ ശിഷ്യന്മാരോടുകൂടെ കുറെ കാലം അവിടെ പാർത്തു. യഹൂദ്യയിൽ നിന്ന് ചിലർ വന്നു, നിങ്ങൾ മോശകൽപ്പിച്ച ആചാരം അനുസരിച്ച് പരിച്ഛേദന ഏൽക്കാഞ്ഞാൽ രക്ഷപ്രാപിപ്പാൻ കഴിയുകയില്ല എന്ന് സഹോദരന്മാരെ ഉപദേശിച്ചു. പൗലോസിനും ബർന്നബാസിനും അവരോട് അല്പമല്ലാത്ത വാദവും തർക്കവും ഉണ്ടായിട്ടു. പൗലോസും ബർന്നബാസും അവരിൽ മറ്റു ചിലരും ഈ തർക്കസംഗതിയെ പറ്റി യെരുശലേമിൽ അപ്പോസ്തലന്മാരുടെയും മൂപ്പന്മാരുടെയും അടുക്കൽ പോകണമെന്ന് നിശ്ചയിച്ചു. സഭ അവരെ യാത്ര അയച്ചിട്ട് അവർ ഫുയ്ക്കയിലും ശമരിയയിലും കൂടി കടന്ന ജാതികളുടെ മാനസാന്തര വിവരം അറിയിച്ച് സഹോദരന്മാർക്ക് മഹാസന്തോഷം വരുത്തി. അവർ യെരുശലേമിൽ എത്തിയറേ സഭയും അപ്പോസ്തലന്മാരും മൂപ്പന്മാരും അവരെ കൈക്കൊണ്ടു. ദൈവം തങ്ങളോടുകൂടി ഇരുന്ന് ചെയ്തതൊക്കെയും അവർ അറിയിച്ചു. എന്നാൽ പരീക്ഷ വർഷത്തിൽ നിന്നും വിശ്വസിച്ചവർ ചിലർ എഴുന്നേറ്റ് അവരെ പരിച്ഛേദന ഏൽപ്പിക്കുകയും മോശയുടെ ന്യായപ്രമാണം ആചരിപ്പിക്കാൻ കൽപ്പിക്കുകയും വേണമെന്ന് പറഞ്ഞു. ഈ സംഗതിയെക്കുറിച്ച് വിചാരിച്ച അപ്പോസ്തലന്മാരും മൂപ്പന്മാരും വന്നുകൂടി. വളരെ തർക്കമുണ്ടായ ശേഷം പത്രോസ് എഴുന്നേറ്റ് അവരോട് പറഞ്ഞത്, സഹോദരന്മാരെ, കുറെ നാൾ മുമ്പേ ദൈവം നിങ്ങളിൽ വെച്ച് ഞാൻ മുഖാന്തരം ജാതികൾ സുവിശേഷ വചനം കേട്ട് വിശ്വസിക്കണമെന്ന് നിശ്ചയിച്ചത് നിങ്ങൾ അറിയുന്നുവല്ലോ. ഹൃദയങ്ങളെ അറിയുന്ന ദൈവം നമുക്ക് തന്നതുപോലെ അവർക്കും പരിശുദ്ധാത്മാവിനെ കൊടുത്തു കൊണ്ട് സാക്ഷി നിന്ന് വിശ്വാസത്താൽ അവരുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ചതിനാൽ നമുക്ക് ഓർക്കും തമ്മിൽ ഒരു വ്യത്യാസവും വെച്ചിട്ടില്ല. ആകയാൽ നമ്മുടെ പിതാക്കന്മാർക്കും നമുക്കും ചുമപ്പാൻ കഴിഞ്ഞിട്ടില്ലാത്ത മുഖം ശിഷ്യന്മാരുടെ കഴുത്തിൽ വെപ്പാൻ നിങ്ങളിപ്പോൾ ദൈവത്തെ പരീക്ഷിക്കുന്നത് എന്ത്? കർത്താവായ യേശുവിന്റെ കൃപയാൽ രക്ഷ പ്രാപിക്കുമെന്ന് നാം വിശ്വസിക്കുന്നത് പോലെ അവരും വിശ്വസിക്കുന്നു. ജനസമൂഹം എല്ലാം മിണ്ടാതെ ബർണബാസും പൗലോസും ദൈവം തങ്ങളെ കൊണ്ട് ജാതികളുടെ ഇടയിൽ ചെയ്യിച്ച അടയാളങ്ങളും അത്ഭുതങ്ങളും എല്ലാം വിവരിക്കുന്നത് കേട്ടുകൊണ്ടിരുന്നു. അവർ പറഞ്ഞു നിർത്തിയ ശേഷം യാക്കോബ് ഉത്തരം പറഞ്ഞത്, സഹോദരന്മാരെ, എന്റെ വാക്ക് കേട്ടുകൊള്ളുകയും ദൈവം തന്റെ നാമത്തിനായി ജാതികളിൽ നിന്ന് ഒരു ജനത്തെ എടുത്തുകൊള്ളുവാൻ ആദ്യമായിട്ട് കടാക്ഷിച്ചത് ശിമോൻ വിവരിച്ചുവല്ലോ. ഇതിനോട് പ്രവാചകന്മാരുടെ വാക്യം നോക്കുന്നു, അനന്തരം ഞാൻ ദാവീദിന്റെ വീണുപോയ കൂടാരത്തെ വീണ്ടും പണിയും, അതിന്റെ ശൂന്യശിഷ്ടങ്ങളെ വീണ്ടും പണിത് അതിനെ നിവർത്തും. മനുഷ്യരിൽ ശേഷിച്ചവരും എന്റെ നാമം വിളിച്ചിരിക്കുന്ന സകല ജാതികളും കർത്താവിനെ അന്വേഷിക്കും എന്ന് ഇത് പൂർവ്വകാലം അറിയിക്കുന്നു എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ആകയാൽ ജാതികളിൽ നിന്നും ദൈവത്തിങ്കിലേക്ക് തിരിയുന്നവരെ നാം അസഹ്യപ്പെടുത്താതെ അവർ വിഗ്രഹമാലിന്യങ്ങൾ, പരസംഗം, ശ്വാസം മുട്ടിച്ചത്, രക്തം എന്നിവ വർജിച്ചിരിപ്പാൻ നാം അവർക്ക് എഴുന്നേഴുതണം എന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നു. മോശയുടെ ന്യായപ്രമാണം ശബ്ദത്തോറും പള്ളിയിൽ വായിച്ചു വരുന്നതിനാൽ പൂർവ്വകാലം മുതൽ പട്ടണം തോറും അത് പ്രസംഗിക്കുന്നവരുണ്ടല്ലോ. അപ്പോൾ തങ്ങളിൽ ചില പുരുഷന്മാരെ തെരഞ്ഞെടുത്ത പൗലോസിനും ബർണബാസിനോടും കൂടെ അന്ത്യോക്കിയയിലേക്ക് അയക്കണം എന്ന അപ്പോസ്തലന്മാരും മൂപ്പന്മാരും സർവസഭയും നിർണയിച്ചു. സഹോദരന്മാരിൽ പ്രമാണിപ്പെട്ട പുരുഷന്മാരായ ബർശേബാസ് എന്ന യൂദയും ശീലാസിനെയും നിയോഗിച്ചു. അവരുടെ കൈവശം എഴുതി അയച്ചത് എന്തെന്നാൽ അപ്പോസ്തലന്മാരും മൂപ്പന്മാരുമായ സഹോദരന്മാരും അന്ത്യോക്കിയയിലും സുഖയിലും കിലിക്കയിലും ജാതികളുടെ ഇടയിൽ നിന്ന് ചേർന്ന സഹോദരന്മാർക്കും വന്ദനം. ഞങ്ങൾ കൽപ്പന കൊടുക്കാതെ ചിലർ ഞങ്ങളുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ട് നിങ്ങളെ വാക്കുകളാൽ ഭ്രമിപ്പിച്ച് നിങ്ങളുടെ ഹൃദയങ്ങളൊക്കെ കലക്കി കളഞ്ഞു എന്ന് കേട്ടുകൊണ്ട് ഞങ്ങൾ ചില പുരുഷന്മാരെ തിരഞ്ഞെടുത്ത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിന് വേണ്ടി പ്രാണത്യാഗം ചെയ്തവരായ നമ്മുടെ പ്രിയ ബർണബാസിനോടും പൗലോസിനോടും കൂടെ നിങ്ങളുടെ അടുക്കലേക്ക് അയക്കണം എന്ന് ഞങ്ങൾ ഒരുമനപ്പെട്ട് നിശ്ചയിച്ചു. ആകയാൽ ഞങ്ങൾ യൂദയെയും ശിലാസിനെയും അയച്ചിരിക്കുന്നു. അവർ വാമുകിയായും ഇത് തന്നെ അറിയിക്കും. വിഗ്രഹാർപ്പിതം, രക്തം, ശ്വാസം മുട്ടിച്ചത്, പരസംഗം എന്നിവ വർജിച്ചത് ആവശ്യമെന്നല്ലാതെ അധികമായ ഭാരമൊന്നും നിങ്ങളുടെ മേൽ ചുമത്തരുത് എന്ന് പരിശുദ്ധാത്മാവിനും ഞങ്ങൾക്കും തോന്നിയിരിക്കുന്നു. ഇവ വർജിച്ച് സൂക്ഷിച്ചു കൊണ്ടാൽ നമ്മൾ ശുഭമായിരിപ്പീൻ. തീർന്നേസ്തു എനിക്ക് യോഗ്യമാകുന്നു. പാറയ്ക്കുമോ?
പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിരിക്കും സ്തുതി ആദ്യം തന്നെ. ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ ഉയരങ്ങളിലോ ശാരാ ദൈവമായ അർദ്ധാവിന്റെ തിരുനാമത്തിൽ വന്നവന് വരുവാനിരിക്കുന്നവൻ വാഴ്ത്തപ്പെട്ടവനാന്നു ഉയരങ്ങൾ തിരുനാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗത്വശാസനത്തിന്റെ നേതൃത്വത്തിൽ എല്ലാ ബുധനാഴ്ചയും നടത്തി വരുന്ന അനുഗ്രഹിക്കപ്പെട്ട ഈ ആത്മീയ കൂട്ടായ്മയിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ശാന്തമായി ഈ ബുധനാഴ്ച കർത്തൃസന്നിധിയിലായിരിക്കാൻ ദൈവശബ്ദം കേട്ട് നമ്മളെ തന്നെ ദൈവികമായ സമാധാനത്തിന്റെ ഭാഗമാക്കി തീർക്കാൻ അവസരം തന്ന ദൈവസ്ഥാനെ നമുക്ക് സ്തുതിക്കുകയും ദൈവം ഭാഗം പ്രാർത്ഥനകളും അപേക്ഷകളും സന്നിധിയിൽ സ്വീകാര്യമാകത്തക്കവണ്ണം വിശുദ്ധിയുള്ള ഹൃദയം തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ആമുഖമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷയ്ക്ക് അടിസ്ഥാനമിടുകയും ഇതിന് നേതൃത്വം നൽകുകയും ചെയ്തിട്ടുള്ള പിതാക്കന്മാരെ വളരെ സ്നേഹ ആദരവോടുകൂടി സ്മരിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ പ്രാർത്ഥനയുടെ ഭാഗമാകുന്ന എല്ലാ വ്യക്തിക ശ്രേയത്തെയും ധന്യവാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ സംബന്ധിച്ച് അനുഗ്രഹം പ്രാപിക്കാൻ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വർഗത്തിലെ ദൈവം കാണുകയും അവരുടെ ഹൃദയങ്ങളെ ദൈവം ശോധന ചെയ്യുകയും ദൈവം അറിയുകയും ദൈവികമായ സ്നേഹത്തിലേക്ക് വിളിച്ചെടുപ്പിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരെ ഇടയാക്കി തീർക്കുകയും ചെയ്യട്ടെ എന്ന് ആമുഖമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ശുശ്രൂഷ സമാരംഭിക്കാം. സുവിശേഷ ഗീതങ്ങളിലെ 67-ാമത്തെ ഗീതം ആലപിച്ചുകൊണ്ട് നമുക്ക് ശുശ്രൂഷ മുന്നോട്ട് പോകാം. സുവിശേഷ ഗീതങ്ങളിലെ 67-ാമത്തെ ഗീതം. നല്ല ദേവനെ ഞങ്ങളെല്ലാവരെയും നല്ലതാക്കി നിന്നിഷ്ടത്തെ ചൊല്ലിടേണമേ, നല്ലതാക്കി നിന്നിഷ്ടത്തെ ചൊല്ലിടേണമേ. പച്ചമേച്ചിലിൽ ഞങ്ങൾ മേഞ്ഞിടുവാനാ, വെച്ചമായ കാലത്തെ നൽകിടേണമേ, വെച്ചമായ കാലത്തെ നൽകിടേണമേ. അന്ധകാരമാക്കി ലോകയാത്രയിൽ തന്തുവായി തന്തുവാടി ബന്ധുവായിടേണമേറിയോരം മുമ്പേ നാടോ പാദിക്കേണമേ, മുമ്പേ നാടന്തോ കേൾപ്പിക്കേണമേ. വേദവാക്യങ്ങൾ വേദാധാനേ ജ്ഞാനം നൽകുകേ, വേദാധാനേ ജ്ഞാനം നൽകുകേ. സന്തോഷം സദാ ഞങ്ങളിൽ സന്തോഷത്തെ ഞങ്ങൾ ദാനം ചെയ്യുക, സന്തോഷത്തെ ഞങ്ങൾക്കിന്നു ദാനം ചെയ്യുക. സാധനാത്മാനും പ്രിയ നിത്യ പുത്ര ആധാരം കൂടി ആദരം സ്തുതി എന്നും ചൊല്ലുന്നേ. നല്ല ദേവാലയങ്ങളെല്ലാവരെയും നല്ലതാക്കി ചൊല്ലിടേണമേ, നല്ലതാക്കി നിന്നിഷ്ടത്തെ മാമനച്ചൻ പ്രയറിലുണ്ടോ? നമുക്ക് പ്രാർത്ഥന നടത്താം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യമുതലേക്കും തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം പരിശുദ്ധൻ 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 ഉയരങ്ങളിലോ ശാന ദൈവമായ തിരുനാമത്തിൽ വന്നവന് വരുവാനിരിക്കുന്നവന് വാഴ്ത്തപ്പെട്ടവനാവുന്നു ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനായ നീ മരണമില്ലാത്തവനായ നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുറങ്ങിപ്പെട്ടവനെ ഞങ്ങളോട് കണ്ണു ചെയ്യണം. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനായ നീ പരിശുദ്ധനാവുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുറങ്ങിപ്പെട്ടവനെ ഞങ്ങളോട് കണ്ണു ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനെ നീ പരിശുദ്ധനാവുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുറങ്ങിപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ നമസ്കാരവും കൈക്കണ്ട് ഞങ്ങളോട് കരുണ. ദൈവമേ നിനക്ക് സ്തുതി, ശ്രേഷ്ഠാവേ നിനക്ക് സ്തുതി. ഞങ്ങളുടെ പിതാവേ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം തരണമേ. ഞങ്ങൾ അടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, ദുഷ്ടമാണെന്ന് ഞങ്ങളെ രക്ഷിച്ചോളണമേ. രാജ്യശക്തിയും പാപവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. ശുഭതറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിലും ചെയ്യുന്ന അപേക്ഷിച്ചുകൊള്ളേ. ആമീൻ. മാറയ്ക്കും ഓർ പാപികളെ അവസാനമില്ലാത്ത അഗ്നി നരകത്തെ ഓർത്ത് ഭയപ്പെടുവിൻ. അന്യായത്തിൽ നിങ്ങളുടെ ഹൃദയങ്ങളെ വെടിപ്പാക്കുവിൻ. കണ്ണുനീരുകളാൽ നിങ്ങളുടെ പാപക്കറകളെ കഴുകി കളയുവിൻ. സ്വർഗീയ രാജാവിനെ അനുകൂലപ്പെടുത്തുവിൻ. അവൻ അവസാന നാളിൽ നിങ്ങൾക്ക് നിത്യാനന്ദം നൽകും. അവൻ എന്നേക്കും സ്തുതിയോഗ്യമാകുന്നു. ബാറയ്ക്കുമോ സഹോദരങ്ങളെ നമുക്ക് ലഭിച്ച ഈ അവസരത്തിൽ അനുദപിക്കാം. കർത്താവിനോട് കരുണകൾ യാചിക്കാം. അല്ലെങ്കിൽ അവസാന നാൾ രാത്രിയിൽ കള്ളനെ പോലെ വരുമ്പോൾ പാപികളായി കാണപ്പെടുകയും കരുണ കൂടാതെ ശിക്ഷ അവധി അനുഭവിക്കേണ്ടി വരികയും ചെയ്യും. പാപികളുടെ മനസ്സ് തിരുവരെ ആഗ്രഹിച്ചിരിക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. ലോകാവസാനവും പ്രതികാരത്തിന് നാളും അടുത്തിരിക്കുന്നതിനാൽ കർത്താവേ, നിന്റെ എതിരേൽപ്പിന് ദീപേഷ്ടികളെ കത്തിച്ചു പിടിച്ചുകൊണ്ട് ഒരുങ്ങിയിരിപ്പാൻ ഗുണമുള്ള ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ. ആദാമിന്റെ മക്കളെല്ലാവരും ഉയർത്തെഴുന്നേൽക്കുകയും ദുഷ്ടന്മാരും നല്ലവരും തമ്മിൽ വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന സമയത്ത് കർത്താവെ, ഞങ്ങൾ നിന്റെ വലതുഭാഗത്തു നിന്നുകൊണ്ട് ഇടപെടാതെ നിനക്ക് സ്തുതി പാടുവാൻ യോഗ്യരായി തീരണമേ. കർത്താവെ, നിന്റെ സഭയുടെ നോമ്പും നമസ്കാരവും നീ കൈക്കൊണ്ട് നാനാഭാഗങ്ങളിലും അതിനെ സമാധാനപ്പെടുത്തണമേ. വിശുദ്ധതകൾ വിരുദ്ധതകളെയും വേദവിരുദ്ധങ്ങളെയും തർക്കങ്ങളെയും കലഹങ്ങളെയും അതിൽ നിന്നും നീക്കിക്കളയണമേ. നിന്റെ ഇഷ്ടപ്രകാരം ഭരിക്കുന്ന ഇടയന്മാരെ അതിൽ നിയമിക്കണമേ. അത് നിന്റെ രാജ്യത്തിൽ നിന്റെ പിതാവിന്റെ വലതുഭാഗത്ത് ആനന്ദിക്കുകയും ചെയ്യുമാറാകണമേ. ലോകമേ, ഞാൻ നിന്നിൽ ഇരുന്ന് കൊണ്ട് അനേകം പാപങ്ങളെ ചെയ്തു. നീ പാപങ്ങളുടെ സമുദ്രമാകുന്നു. ഞങ്ങളുടെ ദുഷ്ടമനസ് ഞങ്ങളുടെ ദുർഗവഴിയിൽ കൂടി നടത്തിയിരിക്കുന്നു. ന്യായവിധിയുടെ ദിവസത്തെയും മേൽവിധിയുടെ നദിയെയും ഞങ്ങൾ ഭയപ്പെടുന്നു. കർത്താവ്, എന്നൊരു സ്ലീപാട് അടയാളം ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ. അതുപോലെ ഞങ്ങൾ അഗ്നി നദി കടന്ന് നിന്റെ കൃപയിൽ ജീവിക്കുമാറാകണമേ. തെരുതിറക്കം വ്യാജാതെ ദ്രവ്യം ഒളിച്ചു വെച്ചിരിക്കുന്നവരുടെ കഷ്ടം, തീക്കനലുകൾ വീട് നശിച്ചുപോകുന്നവരുടെ നശിച്ചുപോകുന്ന ദ്രവ്യത്തെ ആശ്രയിച്ച് അതിപലിശ വാങ്ങിയവർക്ക് കഷ്ടം. ഉടുപ്പില്ലാത്തവരെ ഉടുപ്പിച്ചവൻ ഭാഗ്യവാൻമാർ. അവർ പ്രകാശത്തിനുമാണ് അവരിൽ നാശമില്ലാത്ത മഹത്വം ധരിക്കും. തങ്ങളുടെ മേശയിൽ നിന്ന് പട്ടണിക്കാരെ തൃപ്തിപ്പെടുത്തിയവരും ഭാഗ്യവാന്മാർ. അവർ ആനന്ദിക്കും. കർത്താവ്, ഞങ്ങൾ നിന്നെ വിട്ട് ദ്രവ്യത്തിൽ ആശ്രയിച്ചിട്ട് നിന്നുള്ള കർമ്മങ്ങൾക്ക് അയോഗ്യരായി തീരരുത്. പാറയ്ക്കുമോ പ്രിയ ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ള വൈദിക സഹോദരങ്ങളെ, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളെ, അനുഗ്രഹീതമായ ഈ ദിനം നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം നമ്മളെ ഇടയാക്കിയതില് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. നമുക്കറിയാം, ലോകം മുഴുവൻ വളരെയധികം പരിഭ്രാന്തിയിൽ കൂടി മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടമാണ്. അടുത്ത കാലഘട്ടത്തിലൊന്നും ഉണ്ടാകാത്ത മഹാഭയം ലോകം മുഴുവനിലും ഉണ്ട്. ഏതാണ്ട് വൈറസ് ബാധ അനേക രാജ്യങ്ങളിലും ഇങ്ങനെ പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ ഭയത്തിലും ഓരോ നിമിഷവും എനിക്കിത് സംഭവിക്കുമോ എന്നുള്ള ഒരു വിചാരബോധങ്ങളിലാണ് നിമിഷങ്ങളെ പലരും തള്ളി നീക്കുന്നത്. നമുക്കറിയാം, പണ്ടും ഒരുപക്ഷെ ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതുപോലെ ഉള്ളതിനേക്കാളും ഇതിനേക്കാൾ ശക്തമായ മഹാമാരികളൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉണ്ടായിട്ടുള്ളതായിട്ട് പറയപ്പെടുന്നുണ്ട്. പക്ഷെ അന്നൊന്നും ലോകം അവസാനിക്കുകയോ മനുഷ്യൻ ഇല്ലാതാവുകയോ ചെയ്തിട്ടില്ല. ഓരോ കാലഘട്ടങ്ങളിലും ഉണ്ട്. കാരണം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവമാണ്. മനുഷ്യനെ ദൈവം സ്നേഹിക്കുന്നു, സംശയമൊന്നുമില്ല. തീർച്ചയായിട്ടും ലോകം മുഴുവൻ ഒരുമിച്ച് നിന്നുകൊണ്ട് കണ്ണുനീരുകളെ ദൈവമുമ്പാകെ സമർപ്പിക്കുമ്പോൾ ഇതെന്നല്ല ഏത് മഹാമാരികളെയും നീക്കാൻ കഴിവുള്ള ബലമുള്ള ഭുജം ഉയരങ്ങളിലുണ്ട്. നമ്മളതിനെ ഭയപ്പെടുകയോ നിരാശപ്പെടുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. മാധ്യമങ്ങളൊക്കെ ഈ അസുഖത്തെ പറ്റി വളരെയധികം ഭയം നൽകുമ്പോൾ മനുഷ്യന് ഇങ്ങനെ നിരാശയിലും അതിഭീകരമായ വേദനയിലും കഴിയുന്നു. അതിന്റെ ആവശ്യമൊന്നും ഇല്ല. നമ്മൾ സൂക്ഷിക്കാനുള്ളത് സൂക്ഷിക്കുക. കാരണം ദൈവത്തിന് അസാധ്യമായിട്ടൊന്നും ലോകത്തെ ദൈവം കാണാതെ ഒന്നും സംഭവിക്കുന്നുമില്ല. തീർച്ചയായിട്ടും ദൈവം ആ രോഗത്തെ നീക്കിക്കളയും. എല്ലാവരും കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. ഇങ്ങനെയുള്ള രോഗങ്ങളൊക്കെ തീർച്ചയായിട്ടും ഒരു പരിധിവരെയൊക്കെ മനുഷ്യന് ആവശ്യമാണ്. കാരണം ദൈവത്തെ മറന്നുകൊണ്ട് തിന്മയിലും ചെയ്യുന്ന പ്രവൃത്തിയുടെ ക്രൂരത അറിയാതെയൊക്കെ മനുഷ്യൻ ജീവിക്കുമ്പോൾ മനുഷ്യൻ അസാധ്യമായ ഒരു തലമുണ്ടെന്നൊക്കെ ചിന്തിക്കുകയും അത് ദൈവത്തിൽ മാത്രം അല്ലെങ്കിൽ ദൈവത്തിന് ദൈവം പ്രവർത്തിക്കുന്ന നിമിഷങ്ങളുണ്ടെന്നൊക്കെ ലോകം തിരിച്ചറിയാനായിട്ട് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള അവസരങ്ങളൊക്കെ വളരെ ആവശ്യമാണെന്നാണ് എൻ്റെ ഒരു ഒരു ബലഹീനമായ വിചാരം. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മനുഷ്യൻ അത് പഠിക്കുകയുള്ളൂ. ഈ അടുത്ത കാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ എന്തുമാത്രം ക്രൂരതകളൊക്കെയാ സമൂഹത്തിൽ നടപാടുന്നത്. മനുഷ്യൻ മനുഷ്യനോടും മനുഷ്യൻ മൃഗങ്ങളോടും പ്രകൃതിയോടും ഒക്കെ ചെയ്യുന്ന ഒരു ക്രൂരതയുടെ ഈ കഴിഞ്ഞ ദിവസം കേരളത്തിലെ ഒരു മാധ്യമത്തിൽ ഒരാൾ പ്രസംഗിക്കുന്നത് കേട്ടു, ദൈവം ഇറ്റലിയോട് ഇത്രയും ക്രൂരത ചെയ്യുന്ന എന്താണെന്ന്. അല്ലെങ്കിൽ ദൈവം പല മനുഷ്യരും ചിന്തിക്കുന്ന ദൈവത്തിൻ ദൈവം ചെയ്യുന്ന ക്രൂരതയാണെന്ന്. ദൈവം ചെയ്യുന്ന ക്രൂരതയൊന്നുമല്ല, ഇങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും മനുഷ്യൻ തന്നെ ഉണ്ടാക്കിയ ക്രൂരതകൾ തന്നെയാണ്. മനുഷ്യൻ ഉണ്ടാക്കുന്ന കുഴിയിൽ അവൻ തന്നെ വീണുകൊണ്ടിരിക്കുന്ന ഒരവസരം. ദൈവം ഉണ്ടാക്കിയതൊന്നുമല്ല. ദൈവം എല്ലാം നല്ലത് മാത്രം നടത്തണമെന്നും നല്ലത് മാത്രം ചെയ്യണമെന്നും ആഗ്രഹിക്കുന്ന ശക്തി തന്നെയാണ് ദൈവം. മനുഷ്യനുണ്ടാക്കുന്ന അബദ്ധങ്ങൾ തന്നെയാണ്. പക്ഷെ മനുഷ്യനുണ്ടാക്കുന്ന അബദ്ധങ്ങളാണെങ്കിലും അത് പൊറുക്കാനായിട്ട് ദൈവത്തിന്റെ കരുണയല്ലാതെ ഈ ഭൂമിയിൽ ഒന്നും തന്നെയില്ല. അതുകൊണ്ട് ഈ നോമ്പിന്റെ അനുഭവത്തിൽ എല്ലാവർക്കും അനുനപിക്കുവാനും പ്രാർത്ഥിക്കുവാനും. ഇപ്പൊ മനുഷ്യന് നോമ്പ് നോക്കാനായിട്ട് എല്ലാവർക്കും മടിയ. നല്ല ഇറച്ചിയും മീനും മുട്ട അല്ലെങ്കിൽ ഇതുപോലുള്ള ഭക്ഷണങ്ങളെ ഉപേക്ഷിച്ചൊക്കെ എങ്ങനെ നോമ്പ് നോക്കാനാണ്? പക്ഷെ ഇപ്പൊ എല്ലാവർക്കും പേടി, എല്ലാവരും ലോകം മുഴുവൻ നോമ്പ് നോക്കിക്കൊണ്ടിരിക്കുക. കാരണം എല്ലാവർക്കും ഭയമാണ് ഇത്തരം രീതിയിലുള്ള ഭക്ഷണമൊക്കെ കഴിക്കാനായിട്ട്. അപ്പം ഇതൊക്കെ നമ്മൾ ദൈവത്തെ അറിയാനുള്ള നിമിഷങ്ങളായിട്ട് മുഖാന്തരമായിട്ട് മനസ്സിലാക്കുകയും നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഈ നമുക്ക് വേണ്ടിയും ലോകത്തിന് വേണ്ടിയും സഹജീവിക്ക് വേണ്ടിയും ഒക്കെ പ്രാർത്ഥിക്കുവാനും കരുതുവാനും ഒക്കെ ഉള്ള നിമിഷങ്ങളായി നമുക്ക് ഈ ജീവിതത്തെ നമുക്ക് ക്രമീകരിക്കാം. ഇപ്പോഴ ഈ അസുഖത്തിന് മുമ്പിൽ പണക്കാരനും പാവപ്പെട്ടവനും വ്യത്യാസമൊന്നുമില്ല, വലിയവനും ചെറിയവനും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല, ക്രിസ്ത്യാനിയും അക്രൈസ്തവനും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. എല്ലാവരും ഒരുപോലെ തന്നെയാണ് ഈ രോഗത്തിന്റെ മുമ്പിൽ. അതുകൊണ്ട് ആർക്കും ആരെയും ചെറുതായിട്ടും വലുതായിട്ടും ഒന്നും കാണാൻ കഴിയത്തില്ല. പ്രതിസന്ധി വരുമ്പോൾ എല്ലാവരും ഒരുപോലെ എല്ലാവരും തുല്യരാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ഈ മഹാമാരിയിൽ നിന്ന് ലോകത്തെ പിന്തിരിപ്പിക്കണമേ എന്ന് തമ്പുരാൻ മനുഷ്യൻ തന്നെ ഉണ്ടാക്കി വെച്ച ഈ അപകടങ്ങളിൽ നിന്ന് മനുഷ്യനെ ഇതിൽ നിന്ന് വിമോചിപ്പിക്കണമേ എന്ന് കണ്ണുനീരോട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും നമുക്ക് തന്നെ ആ സ്രഷ്ടാവിൽ ഏത് മഹാമാരിയുടെ ക്രൂരതയും ഭീകരതയും നീക്കാൻ കഴിവുള്ള മഹാശക്തിമാന്റെ സന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് കണ്ണുനീരോടെ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കാം. ഇന്ന് തിരുവചന ധ്യാനത്തിന് നേതൃത്വം നൽകുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ബെന്നിയച്ഛനാണ്, ഡോക്ടർ ബെന്നിയച്ഛൻ. അച്ഛനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. അറ്റ്ലാന്റ സെന്റ് തോമസ് പള്ളിയുടെ വികാരിയായിട്ട് അച്ഛൻ സേവനമനുഷ്ഠിക്കുന്നു. ഈ പ്രാർത്ഥനയുടെ ഒരു ഒരു അവിഭാജ്യ ഘടകമാണ് അച്ഛൻ. ഏത് സമയത്ത് ആവശ്യപ്പെട്ടാലും ഒരു നോ എന്ന് പറയുന്ന പദം അച്ഛന്റെ വാക്കുകളിലില്ല. അപ്പൊ ഏത് സമയത്ത് പറഞ്ഞാലും ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുവാനും നല്ല ചിന്തകളെ പകർന്നു തരുവാനും അച്ഛൻ കാണിക്കുന്ന താല്പര്യം തീർച്ചയായിട്ടും ഞങ്ങളെ പോലുള്ള ആളുകൾക്ക് ഇത് മുന്നോട്ട് നയിച്ചു കൊണ്ടുപോകാൻ പ്രേരകമാകുന്നത് ഇതുപോലുള്ള നല്ല വൈദികരുടെ ആത്മാർത്ഥതയാണെന്നുള്ളതിന് സംശയമൊന്നുമില്ല. നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ പ്രിയപ്പെട്ട അച്ഛനെ ഈ അനുഗ്രഹീതമായ ധ്യാനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സുവിശേഷ ഗീതങ്ങളിലെ 61-ാമത്തെ ഗീതം പ്രിയപ്പെട്ട ഐസക് അച്ഛൻ ഇപ്പോഴേ ആലപിക്കുന്നതാണ്. സുവിശേഷ ഗീതങ്ങളിലെ ഞങ്ങൾ സാധാരണ ഒരുമിച്ച് പള്ളിയിൽ ഇരുന്നുകൊണ്ടാണ് പാടുന്നതെങ്കിലും ഇന്ന് വൈറസിന്റെ ഒക്കെ പ്രശ്നം ഉള്ളത് കൊണ്ട് പള്ളിയിൽ കൂടാനായിട്ട് പ്രയാസം അറിയിക്കുകയുണ്ടായി. അതുകൊണ്ട് എല്ലാവരും വീടുകളിൽ ഇരുന്നുകൊണ്ടാണ് ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്നത്. ഞാനും പ്രിയപ്പെട്ട ഐസക് അച്ഛനും ഒക്കെ അതാത് ഭവനങ്ങളിൽ ഇരുന്നുകൊണ്ടാണ് ഈ പ്രാർത്ഥനയിൽ ജോലി ചെയ്തത്. ഇപ്പോഴ് സുവിശേഷ ഗീതങ്ങളിൽ 61-ാമത്തെ ഗീതം ദൈവസന്നിധിയിൽ സമർപ്പിക്കുക. അതിനുശേഷം പ്രിയപ്പെട്ട ബിന്നേശം തിരുവചനത്തിന്റെ ധ്യാനം
നിർവഹിക്കുന്നതായിരിക്കും. തന്റെ വിശുദ്ധ വാക്യങ്ങൾ നമ്മുടെ ജീവന യേശുവിൻ്റെ വിശേഷം ദിവ്യവാപുപദേശം കേൾക്കുകതാം കാക്കുകതാം ജീവന്റെ വാക്യങ്ങൾ കേൾക്കുക നാം കാക്കുകതാം
ജീവന്റെ വാക്യങ്ങൾ ദൈവവചനം ശക്തി ആത്മരക്ഷയുണ്ടേവരും ഉള്ളത്തിൽ കൈ കൊണ്ട ആത്മമരണം മാറും നീതി കേൾക്കുക നാം കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ കേൾക്കുക നാം കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ സത്യ ദൈവത്തിൻ ഭക്തന്മാർ വചനം കാക്കയാ സൽപ്രവർത്തിക്കു ശക്തന്മാരാകുന്നു നാൾക്കുനാം ദൈവമുഖ പ്രസാദം നിത്യം അവർക്ക് ആഹ്ലാദം കേൾക്കുക നാം കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ കേൾക്കുക നാം കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ ലോകവും അവസാനിക്കും വാനവുമില്ലതാ ദൈവവാക്കു പ്രമാണിക്കും ഭക്തനു നിത്യനാം വാട്ടം മാലിന്യം നാശം ഇല്ലാത്തൊരവകാശം കേൾക്കുക നാം കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ കേൾക്കുക നാം കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ യേശുവിൻ തിരുപാദത്തിൽ ഇരുന്നു കേൾക്കണം തന്റെ വിശുദ്ധ വാക്യങ്ങൾ നമ്മുടെ ജീവന യേശുവിൻ സുവിശേഷം ദിവ്യമാം ഉപദേശം കേൾക്കുക നാം കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ കേൾക്കുക നാം കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ
ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു.
ദൈവത്തിന്റെ വലിയ നാമത്തിന് ഉണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, എല്ലാ പ്രിയ വിശ്വാസികളുമേ, ഈ നോയമ്പിന്റെ കാലയളവില് വിജയമായ നോമ്പ് നോക്കുക ദൈവം നമുക്ക് എല്ലാ കൃപകളും തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അല്പസമയത്ത് നേരത്തേക്ക് നമുക്ക് ഒരുമിച്ച് ഈ നോയമ്പിന്റെ പശ്ചാത്തലത്തില് അല്പം വേദപുസ്തകത്തിന് അല്പം നമുക്ക് ചിന്തിക്കുവാനായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. നോമ്പിന്റെ കാലയളവില് ക്ഷമ അഥവാ ക്ഷമാപണം എന്നുള്ളതിന് വലിയ അർത്ഥമാണ് ഉള്ളത്. കാരണം നമ്മുടെ സഹോദരനോട് നാം ക്ഷമിക്കാതെ നോയമ്പ് നോക്കിയാൽ അതിന് പ്രയോജനമില്ല എന്ന് പ്രാർത്ഥനകളിൽ തന്നെ പല ഭാഗത്തും നാം വായിക്കുന്നുണ്ട്. നോയമ്പ് തുടങ്ങിയപ്പോൾ തന്നെ ശുഭക്കോനോ അഥവാ ക്ഷമാപണം, ലെറ്റ് ഇറ്റ് ഗോ എന്ന് ഇംഗ്ലീഷിൽ പറയുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഇവിടെ നാം ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ക്ഷമയോടുകൂടി ജീവിക്കുക. രണ്ട്, മറ്റുള്ളവരോട് ക്ഷമിച്ച് ജീവിക്കുക. രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. അതോട് ചേർത്ത് പഴയ നിയമഭാഗത്ത് നിന്ന് ജോസഫിന്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തി നമുക്ക് അല്പനേരം ഇതിനെപ്പറ്റി ചിന്തിക്കാം. ജോസഫിന്റെ ജീവിതത്തിൽ നിന്നുള്ള പാഠങ്ങൾ സൗഖ്യം ലഭിക്കുന്നതിന് ക്ഷമയുടെ പങ്ക് ഏറ്റവും പ്രാധാന്യം വഹിക്കുന്നു നമ്മളെ പഠിപ്പിക്കുകയാണ്. ജോസഫിന്റെ സംഭവങ്ങള്, അദ്ദേഹത്തെ ചുറ്റിപ്പറ്റിയുള്ള സംഭവങ്ങള്, കഥകള്, ഇതൊന്നും അറിയാത്തവരാരും തന്നെ കാണുകയില്ല. കാരണം നമ്മൾ സൺഡേ സ്കൂൾ മുതൽ ഇത് കേൾക്കുകയാണ്, പഠിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 37 മുതൽ 46 വരെയുള്ള അധ്യായങ്ങളില് പ്രധാനമായിട്ടും ജോസഫിനെ പറ്റി നമുക്ക് വായിക്കുവാനും ജോസഫിന്റെ ജീവിതത്തെ പറ്റി മനസ്സിലാക്കുവാനും നമുക്ക് സാധിക്കും. എ ഡീസന്റ് ജെന്റിൽമാൻ എന്നാണ് പ്രധാനമായിട്ട് ജോസഫിനെ പറ്റി പുസ്തകങ്ങളിൽ, തിയോളജിക്കൽ ബുക്സുകളിൽ പറഞ്ഞിരിക്കുന്നത്. പോട്ടെ, എന്താണ് യോസഫിന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ആന്തരികമായ സൗഖ്യം, ഇന്നർ ഹീലിംഗ് ലഭിക്കുന്നതിന് എന്താണ് എന്നുള്ളത് നാം അല്പനേരം നമുക്ക് ഒരുമിച്ച് ദൈവത്തിനിടയിൽ നിന്ന് ചിന്തിക്കാം. കാരണം നമുക്കൊക്കെ ആവശ്യമായിരിക്കുന്ന ഒരു കാര്യമാണ് പേഷ്യൻസ് എന്ന് പറയുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ക്ഷമയോടുകൂടി ഇരിക്കുക, യാതൊരുവിധ പ്രലോഭനങ്ങൾക്കും അടിമപ്പെടാതെ ഇരിക്കുക, തുഴെ ഉണ്ടായിരിക്കുന്ന ഉലച്ചിലുകൾ അല്ലെങ്കിൽ അനോയ ശല്യങ്ങൾ ഉണ്ടാകുമ്പോൾ, ദൗർഭാഗ്യങ്ങൾ ഉണ്ടാകുമ്പോൾ, വേദനകൾ ഉണ്ടാകുമ്പോൾ യാതൊരു പരാതിയും എന്ന് പറഞ്ഞു, അതുപോലെ തന്നെ വെറുപ്പ്, വിദ്വേഷം ഇതൊക്കെ ഇല്ലാതെ ആയിരിക്കുന്ന അവസ്ഥയ്ക്ക് ക്ഷമയെന്ന് പറയുന്നു. അതുപോലെ തന്നെ ജീവിതത്തിൽ നമുക്ക് നേരിടുന്ന പലതരത്തിലുള്ള പ്രയാസങ്ങള്, കഷ്ടപ്പാടുകള്, പ്രാർത്ഥനിച്ചിട്ടും നമുക്ക് ലഭിക്കാതിരിക്കുന്ന പല കാര്യങ്ങള്, പ്രാർത്ഥിച്ചിട്ടും നാം നേടാതിരിക്കുന്ന പല കാര്യങ്ങള്, ഇതൊക്കെയും ക്ഷമയുടെ കാര്യത്തിലാണ് കൂടുതൽ നാം ശ്രദ്ധിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകുന്നത്. ദ സൈക്കിൾ ഓഫ് ഫോർഗീവ്നെസ് എന്ന് പറയുന്നത് തന്നെ ലെറ്റ് ഗോ ഓഫ് പെയിൻ, ബ്ലെയിം ആൻഡ് ആങ്കർ ആൻഡ് റീബിൽഡ് യുവർ സെൽഫ് ത്രൂ ഫോർഗീവ്നെസ്. ക്ഷമാപണത്തിന്റെ, ക്ഷമയുടെ ഇതെന്ന് പറയുന്നത് തന്നെ നമ്മുടെ വേദനകളിൽ നിന്ന്, നമ്മെ പറ്റി മറ്റുള്ളവര് നമ്മെ ബ്ലെയിം ചെയ്യുന്നതിൽ നിന്ന്, നമ്മുടെ തന്നെ ആയിട്ടുള്ള ദേഷ്യത്തിൽ നിന്ന് ഒക്കെയും വിമുക്തി നേടിയിട്ട് നാം നമ്മെ തന്നെ ക്ഷമയിൽ കൂടി റീബിൽഡ് ചെയ്യുകയാണ്, പുനർനിർമ്മാണം നടത്തുകയാണെന്നാണ് ഇതിന്റെ അർത്ഥം. കാരണം ഫോർഗീവ്നെസ് ഈസ് എക്സ്റ്റെൻഡിങ് ഗ്രേസ് എന്നാണ് പറയുന്നത്. കൃപയുടെ വലിപ്പത്തിലെ കൃപ വർദ്ധിക്കുമ്പോഴാണ് ക്ഷമ നമുക്ക് ലഭിക്കുന്നത്. കർത്താവ് സ്നേഹിതരെ, ഈ പഴയ നിയമ ഭാഗത്ത് ജോസഫിന്റെ ജീവിതത്തെ പറ്റി നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ഒന്നാമതായിട്ട് നാം കാണുന്നത് അവൻ കഷ്ടം സഹിച്ചു എന്ന് വേദപുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്. നമുക്കറിയാം പിതാവിന്റെ അടുക്കിൽ നിന്ന് പ്രത്യേക ശ്രദ്ധ, പിതാവ് വളരെയധികം തന്റെ ജോസഫ് എന്ന തന്റെ മകനെ വളരെയധികം സ്നേഹിച്ചു. ജോസഫിനെ കൂടുതൽ സ്നേഹിക്കുന്നത് കൊണ്ട്, കാരണം തന്റെ വാർദ്ധക്യത്തിലുണ്ടായ മകനായതുകൊണ്ട് താൻ കൂടുതൽ ജോസഫിനെ സ്നേഹിച്ചുവെന്ന് തന്റെ സഹോദരന്മാർ മനസ്സിലാക്കി, തന്റെ പിതാവിന്, അവരുടെ പിതാവിന് ജോസഫിനോട് കൂടുതൽ സ്നേഹം ആണ് എന്ന് മനസ്സിലാക്കിയിട്ട് അവനോട് അസൂയപ്പെടുന്നു. നമുക്കറിയാം, ഞാൻ വളരെ ദീർഘിപ്പിക്കുന്നില്ല, എന്നാലും നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കും. നാം വായിക്കുന്നുണ്ട് മിസ്രൈമർക്ക് അടിമയായി വിൽക്കപ്പെടുന്ന ജോസഫ്, അവന്റെ യജമാനന്റെ ഭാര്യ അവനെ ലൈംഗികമായ പാപത്തിലേക്ക് അങ്ങോട്ട് ആകർഷിക്കുന്നു. സമ്മതിക്കായാൽ കള്ളം പറഞ്ഞ് കാരാഗ്രഹത്തിൽ അടയ്ക്കുന്നു. അപ്പം ബാല്യകാലം തന്റെ പിതാവിനോട് കൂടെ, സഹോദരന്മാരുടെ കൂടെ കുടുംബത്ത് താമസിക്കുകയാണ്. പിതാവിനാൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ട് അവിടെ ജീവിക്കുന്ന ജോസഫ് ബാല്യകാലം വളരെയധികം ശോഭനമായിരുന്നിടത്ത് താൻ്റെ ഭാവി എന്തായിരിക്കും, പക്ഷേ ഭാവി ചെന്ന് അല്പം കഴിഞ്ഞ് ചെന്ന് പറ്റുന്നതോ കാരാഗ്രഹത്തിലാണ്. അവിടെ വഞ്ചിക്കപ്പെടുന്നു, അതിനു മുമ്പായിട്ട് അടിമയായി വിൽക്കപ്പെടുന്നു, താൻ ജീവിതത്തിൽ അപവാദം ചുമത്തപ്പെടുന്നു, കാരാഗ്രഹത്തിൽ അവിടെ വച്ച് വിസ്തരിക്കപ്പെടുന്നു. നമുക്ക് ചിന്തിച്ചാൽ അറിയാം, പല കാര്യങ്ങളും നാം ശ്രദ്ധിച്ചു നോക്കിയാൽ ജോസഫിന്റെ ജീവിതത്തില് തന്റെ സഹോദരന്മാര് അസൂയ പൂണ്ട് അവനെ കിണറ്റിലിട്ട് കഴിയുമ്പോഴ്, അടിമയായി വിൽക്കപ്പെട്ട് കഴിയുമ്പോഴ്, അടിമയായി ചന്തയിൽ കൊണ്ടുവന്നു കഴിയുമ്പോഴ്, കാരാഗ്രഹത്തിലായ സമയത്ത്, തന്റെ പുറത്ത് അപവാദം ചുമത്തപ്പെട്ട സമയത്ത്, സ്വാഭാവികമായി യോസേപ്പിനെ കോപപ്പെടുവാൻ, നീരസമുള്ളവനാകുവാൻ, തന്നെത്താൻ നശിപ്പിക്കുവാൻ ധാരാളം കാരണങ്ങളുണ്ടായിരുന്നു. ഇതിനോട് യോസഫ് എങ്ങനെ പ്രതികരിച്ചു എന്ന് വേദപുസ്തകത്തിലെ നമുക്ക് ഉൽപ്പത്തി പുസ്തകം 37 മുതൽ 46 വരെയുള്ള അധ്യായങ്ങൾ വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. കർത്താവിൽ പ്രിയരെ, ഈ നോയമ്പിന്റെ കാലഘട്ടത്തില് ഇങ്ങനെയുള്ള ജീവിതത്തിലെ അവസരങ്ങളില് നമ്മുടെ പ്രതികരണം എന്തായിരിക്കും എന്ന് നാം ഒന്ന് ചിന്തിച്ചു നോക്ക് നല്ലതായിരിക്കും. കാരണം ഇന്നത്തെ കാലയളവില് നമുക്കൊക്കെ അറിയാം, ഉദാഹരണം പറഞ്ഞാല് മീഡിയകള്, വാട്സാപ്പ്, ഫേസ്ബുക്ക് മുതലായ പല മീഡിയ, സോഷ്യൽ മീഡിയ വാർത്താ ചാനലുകൾ തുറക്കുമ്പോൾ അവിടെ കാണുന്നത് പലപ്പോഴും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് പ്രധാനമായിട്ടും ടാർഗറ്റഡ് ആകുന്നത് ആത്മീയ നേതാക്കന്മാരാണ്. അത് കാരണമുണ്ടായാലും ഇല്ലെങ്കിലും അർത്ഥസത്യങ്ങൾ മാത്രം പറഞ്ഞ് പലപ്പോഴും വൈദിക ശ്രേണിയിലുള്ളവരെ പ്രധാനമായിട്ടും കുറ്റപ്പെടുത്തുകയും തരംതാഴ്ത്തി കാണിക്കുവാനായിട്ട് ശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. വാട്സാപ്പും ഫേസ്ബുക്കും ഒക്കെ തുറന്നു കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് അത് ഏത് സഭയെ പറ്റിയും വെറുതെ ക്രൈസ്തവ സഭകളെ പറ്റി ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ ഉപദ്രവിക്കുന്ന ഒരു കാലമാണ് ഇന്നത്തെ കാലം. എന്നാൽ ഈ അവസരങ്ങളിൽ നമ്മുടെ പ്രതികരണം എങ്ങനെയായിരിക്കണം, എന്തായിരിക്കണമെന്ന് നാം എപ്പോഴും ചിന്തിക്കണം. ഇവിടെയാണ് യോസഫ് അപവാദം ചുമത്തപ്പെട്ടിട്ടും താൻ കഷ്ടം സഹിച്ച് അവിടെ ജീവിക്കുകയാണ്. ഒന്നാം ഭാഗത്ത് നാം മനസ്സിലാക്കേണ്ടത് ആന്തരിക സൗഖ്യം പ്രാപിക്കുന്നതിന് ക്ഷമയുടെ പങ്ക് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നു എന്ന് നാം മനസ്സിലാക്കണം. നമുക്ക് സ്വാഭാവികമായി കോപിക്കുവാനും നീരസപ്പെടുവാനും നാം നമ്മെ തന്നെ നശിപ്പിക്കാനും ധാരാളം കാരണങ്ങൾ ഉണ്ടായിരിക്കാം. എന്നിരുന്നാലും ദൈവാശ്രയ ബോധത്തിൽ നിൽക്കുമ്പോൾ കഷ്ടം സഹിക്കുന്നത് കർത്താവിനോടുകൂടെ ആണെങ്കിൽ അതിന് ബുദ്ധിമുട്ട് വരികയില്ല. ഒന്നാം ഭാഗത്ത് നാം കാണുന്ന ക്ഷമയുടെ പങ്ക് ജോസഫിനുണ്ടായത് അവൻ കഷ്ടം സഹിച്ചു. രണ്ടാമത്തെ ഭാഗത്ത് കാണുന്നത് അവൻ ക്ഷമിച്ചു എന്ന് നാം മനസ്സിലാക്കുന്നു. അവൻ ക്ഷമയോടുകൂടി ജീവിച്ചു. കാരാഗൃഹത്തില് ഉപവാദം ചുമത്തപ്പെട്ട് കാരാഗൃഹത്തിൽ 13 വർഷങ്ങൾ ജോസഫ് തള്ളി നീക്കുകയാണ്. എന്നാൽ അവിടെ വച്ച് ഫറവോന്റെ സ്വപ്നം വ്യാഖ്യാനിക്കുവാനായിട്ട് ജോസഫിന് അവസരം കിട്ടുകയാണ്. അതുമൂലം അവനെ ദേശത്തിന് അധിപതിയാക്കുകയാണ്. ദൈവം അവന്റെ സഹോദരന്മാരെ അവന്റെ അടുക്കൽ കൊണ്ടുവരുന്നു. കാമകാലത്ത് അവരെ ധാന്യം അന്വേഷിച്ച്, ഭക്ഷണം അന്വേഷിച്ച് അവന്റെ അടുക്കൽ വരുന്നു. നമുക്കൊക്കെ നമുക്ക് മനസ്സിലാകാം, മനസ്സിലാക്കുന്നുണ്ട്. വേദപുസ്തകം വായിക്കുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം പ്രധാനമായിട്ട് വായിക്കുമ്പോൾ നാം മനസ്സിലാക്കുന്നുണ്ട്, വാട്ട് വാസ് ഹിസ് റിയാക്ഷൻ ടു ദം, ഹി ട്രീറ്റഡ് ദം വെരി നൈസ്ലി. അവര് സഹോദരന്മാര് വന്നപ്പോഴ് വളരെ അനുഗ്രഹകരമായിട്ടും സന്തോഷകരമായിട്ടും തന്റെ സഹോദരന്മാരെ സ്വീകരിക്കുന്ന ജോസഫിനെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇതെങ്ങനെയാണ് സാധിക്കുന്നതെന്ന് നാം ചിന്തിച്ചു നോക്കുന്നത് വളരെ നല്ലതാണ്. ഇത് വർഷങ്ങൾ കൊണ്ട് തന്റെ സ്വഭാവത്തിനുണ്ടായ രൂപാന്തരമാണ്. സഹോദരന്മാരെ അനുഗ്രഹകരമായി സ്വീകരിക്കുവാൻ ജോസഫിന് ഇടയായത്. 23 വർഷങ്ങൾക്ക് ശേഷമാണ് തന്റെ സഹോദരന്മാരെ ജോസഫ് കാണുന്നതെന്ന് നാം ഓർക്കണം. താൻ മിസ്രയീമിൽ വന്നപ്പോൾ 17 വയസ്സായിരുന്നു. ആ സമയത്താണ് തന്റെ സഹോദരന്മാര് തന്നെ പൊട്ടക്കിണറ്റിടുകയും അവിടെ നിന്ന് മിദ്യാനിയർ കൊണ്ടുവന്ന് അടിമയായി വിൽക്കപ്പെടുകയും ചെയ്യുന്നത്. നാം ഓർക്കണം, 23 വർഷം അവന് വിദ്വേഷമുള്ളവനായിട്ടോ നല്ലവനായിക്കോ തീരുവാനായിട്ട് ധാരാളം സമയമുണ്ടായിരുന്നു. ജോസഫ് നല്ലവനായി തീരുന്നു എന്ന് നാം മനസ്സിലാക്കുന്നു. മൂന്നാമത്, ജോസഫിന്റെ പ്രയാസങ്ങള് ദൈവം അതിനെ ഗുണമാക്കി തീർത്തു എന്ന് നാം വായിക്കുന്നുണ്ട്. ജോസഫ് തന്റെ ജീവിതത്തില് ദൈവ നടത്തിപ്പിനെ മുറുകെ പിടിച്ചു. പ്രോവിഡൻസ് ഓഫ് ഗോഡ് എന്ന് നാം പറയുന്നു. അതായിരുന്നു അവന്റെ പ്രത്യാശ. ജോസഫ് ദൈവത്തിൽ വിശ്വസിച്ചു. നാം മനസ്സിലാക്കേണ്ടത് ആന്തരികമായ സൗഖ്യം അഥവാ ഇന്റേണൽ ഹീലിംഗ് എന്ന് പറയുന്നതിനെ പറ്റി പഠിക്കാവുന്ന ഒരു സത്യം കൂടിയുണ്ട്. മിസ്രയീമിലെ മേലധികാരിയായതിന് ശേഷം അവന് പൊത്തിഫറായുടെ മകൾ ആസ്നത്തിനെ ഭാര്യയായി കൊടുത്തു. ഭാര്യാപിതാവിന്റെ പേര് അർത്ഥത്തിലും ശബ്ദത്തിലും മുൻപിലത്തെ യജമാനൻ പൊത്തിഫറിന്റെ നാമത്തോട് സാദൃശ്യമുണ്ട് എന്ന് നമുക്കറിയാം. വേദവചനം വായിക്കുന്നുണ്ട്, ദൈവം അവന്റെ ഓർമ്മകളെ സൗഖ്യമാക്കുന്നതായിട്ട് ഈ അധ്യായങ്ങളിൽ നാം വായിക്കുന്നുണ്ട്. അവന്റെ ഓർമ്മകളെ സൗഖ്യമാക്കുന്ന ദൈവം ജോസഫിന്റെ ഹൃദയത്തിലെ കാരാഗൃഹത്തിലെ തന്റെ അന്യായമായ ശിക്ഷയുടെ, താൻ അനുഭവിക്കേണ്ടി വന്ന യാതനകളുടെ, അപവാദം മൂലം താൻ അനുഭവിച്ച ജയിൽവാസത്തിന്റെ, യാതൊരു തരത്തിലും താൻ അർഹിക്കാത്ത ശിക്ഷയുടെ വേദനാജനകമായ വർഷങ്ങൾ കുറിച്ച് തന്നെ ഇതിന്റെ ഓർമ്മകൾ ഉണ്ടാകുവാനായിട്ട് സാധ്യതയുണ്ട്. തന്റെ ഭൂതകാലത്തിലുണ്ടായ വേദന, ജോസഫ് ഭൂതകാലത്തെ വേദനകളിൽ നിന്നും സൗഖ്യം പ്രാപിക്കുകയാണ് ഇവിടെ. നമ്മൾ ഓർക്കണം, ഡു വി സഫർ ഡ്യൂ ടു ഹേർട്സ് ഇൻ ദ പാസ്റ്റ്. ഭൂതകാലത്തിലുണ്ടായിട്ടുള്ള വേദനകള് നമ്മെ ഇപ്പോഴും അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടോ, നാം അതുമൂലം അസ്വസ്ഥരാകുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടതാണ്. ഇപ്പോൾ ഈ ഓർമ്മകളെ പൂർണ്ണമായി നിരോധിച്ചു എന്നല്ല ഇതിന്റെ അർത്ഥം. ആ ഓർമ്മകളിലെ വേദനയെ മാറ്റിക്കളഞ്ഞ് തന്റെ കുടുംബം തനിക്ക് നഷ്ടപ്പെട്ടതും കാരാഗ്രഹത്തിന്റെ ബുദ്ധിമുട്ടുകളും യഥാർത്ഥമായിരുന്നു. അവ തന്റെ പ്രാണനെ നശിപ്പിച്ചില്ല എന്ന് ജോസഫ് മനസ്സിലാക്കുന്നു. ദൈവം അവനെ അനുഗ്രഹിക്കുന്നു, ദൈവം അവനെ 41:52 വാക്യത്തിൽ അങ്ങനെയാണ് പറയുന്നത്. ജോസഫിന്റെ ഓർമ്മകളിൽ നിന്ന് വേദനയെ മാറ്റുക മാത്രമല്ല, അവൻ ജോസഫിന്റെ ജീവിതത്തിലുള്ള ദുഷ്ട സംഭവങ്ങളെ എടുത്ത് വലിയ നന്മകളായി രൂപാന്തരപ്പെടുത്തുകയാണ് ചെയ്തത്. ഇപ്പോഴേ ജോസഫിനും ദൈവത്തിനും വേണ്ടി ദൈവത്തിന്റെ ശാശ്വതമായ ഉദ്ദേശം അതൊന്നും നഷ്ടപ്പെടുകയോ പാഴാകുകയോ ചെയ്തില്ല. സ്നേഹിതരെ, ഇവിടെയാണ് ക്ഷമയുടെ കാര്യം നാം ഓർക്കേണ്ടത്. ക്ഷമിച്ചുകൊണ്ട് തന്റെ ജീവിതത്തിലുണ്ടായ പ്രയാസങ്ങളിൽ ക്ഷമയോടുകൂടി ജോസഫ് ജീവിച്ചു എന്ന് നാം മനസ്സിലാക്കുക. നമുക്ക് പലപ്പോഴും നമുക്കൊരു ചിന്തയുണ്ട്, എന്തുകൊണ്ടാണ് ജോസഫിനോടുകൂടെ ദൈവം ഇരുന്നു എന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ 39:21 വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. എന്നാൽ യഹോവ ജോസഫിനോടുകൂടെ ഇരുന്നു, കാരാഗ്രഹ പ്രമാണിക്ക് അവനോട് ദയ തോന്നത്തക്കവണ്ണം അവന് കൃപ നൽകി. നമുക്കറിയാം ദൈവം നടത്തുന്നതിനെ പറ്റി പലർക്കും പല ധാരണയാണുള്ളത്. ദൈവം കൂടെയുണ്ടെങ്കിൽ സർവവിധമായ ഉയർച്ചയും സമൃദ്ധിയും കൈവരുമെന്നാണ് പലരുടെയും ധാരണ. അപ്പാടെ സ്വീകാര്യമാണോ എന്ന് നാം പരിശോധിക്കേണ്ടതാണ്. നമ്മൾ ഞാൻ കഴിഞ്ഞ സമയത്ത് വായിച്ച ഒരു ലേഖനത്തിൽ കണ്ടു, അതിനകത്ത് പറയുന്നത് ഇപ്പോഴും കൂട്ടായ്മയ്ക്കും പ്രസംഗത്തിനും ഒക്കെ ക്രമമായി സംബന്ധിച്ച് അനുഭവ സാക്ഷ്യം പറഞ്ഞൊരു വിശ്വാസിനെ പറയുന്ന ഒരു കാര്യം തന്നെ സ്നേഹത്തിനോട് പറയുന്നത്, അദ്ദേഹം പറയുകയാണ്, എന്റെ അയൽക്കാരനെ നടത്തുന്ന ദൈവമല്ല എന്നെ നടത്തുന്നത്, എന്റെ അയൽക്കാരൻ അടുത്ത കാലം വരെയും തീരെ സാധുവായിരുന്നു. അവൻ അരപ്പട്ടിണിയിൽ കഴിഞ്ഞൊരു കുടുംബമായിരുന്നു അവൻ്റെത്. മക്കളാരും വലുതായിട്ട് പഠിച്ചു ഒന്നുമില്ല, കഷ്ടിച്ച് ഹൈസ്കൂൾ കഴിച്ചു. പക്ഷെ ഇന്ന് അവൻ്റെ മക്കളെല്ലാം ഗൾഫിൽ പോയി, വലിയ ശമ്പളക്കാര്, വസ്തു വാങ്ങി, പറമ്പുകൾ വാങ്ങി, താരം പോലെ വലിയ വീടുകൾ വെച്ചു. അവന് സമൃദ്ധി തന്നെ സമൃദ്ധി. എൻ്റെ കാര്യമാണെങ്കിൽ നോക്കിക്കേ, മക്കളുണ്ട്, പഠിക്കുകയും ചെയ്തു. പക്ഷെ എൻ്റെ സ്ഥിതി നോക്ക്, പണ്ടത്തേ തന്നെ ഞെരുങ്ങിയും പാടുപെട്ട് ഓരോ ദിവസം മുന്നോട്ട് തള്ളുന്നു. എന്നെ നടക്കുന്ന ദൈവം തന്നെയാണോ എൻ്റെ ആൾക്കാരനെ നടക്കുന്നത് എന്ന് എനിക്ക് സംശയമാണ്. ഇതാണ് നമ്മുടെ പലപ്പോഴുമുള്ള ചിന്ത. ദൈവം നടത്തുന്നതിനെ പറ്റി പലർക്കുമുള്ള ധാരണയാണ് ഈ വാക്കുകളിലൊക്കെ ഉണ്ടാകുന്നത്. ഇവിടെ അതിക്രൂരമായ വിധത്തിൽ സ്വന്തം സഹോദരന്മാർ അടിമയായി വിറ്റിട്ടും യോസഫ് മന്ത്രിയായി ഉയർത്തപ്പെട്ടു എന്നതിലാണ് യഹോവ യോസഫിനോടുകൂടെ ഇരുന്നു എന്നതിന്റെ അർത്ഥം പലരും കാണുന്നത്. എന്നാൽ അങ്ങനെയല്ല അതിന്റെ അർത്ഥം. യോസഫിന്റെ ജീവിതത്തിലെ എല്ലാ രംഗങ്ങളിലും ദൈവം അവനോടുകൂടി ഇരുന്നു എന്നുള്ളതാണ് എന്റെ സത്യം. എത്ര വേദന നിറഞ്ഞ അനുഭവങ്ങൾ കൂടിയാണ് യോസഫ് കടന്നുപോയത്. നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവന്റെ സഹോദരന്മാരുടെ അടുക്കിൽ നിന്ന് മിസ്രയീമിൽ വന്നതിന് ശേഷമുള്ള കാര്യങ്ങൾ ഇതൊക്കെയും പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടായെങ്കിലും ദൈവം അവനോട് യോസഫിനോട് കൂടെ ഇരുന്നു എന്ന് നാം കാണുന്നു. കർത്താവ് സ്നേഹിതരെ, ദൈവം കൂടെയുണ്ട് എന്ന ബോധം മനുഷ്യഹൃദയത്തിൽ ആഴപ്പെടുന്നത് മറ്റാശ്രയ സ്ഥാനങ്ങൾ കൈവിട്ടു പോകുമ്പോഴാണ്. അന്ധകാരം കൂടുതലാകുമ്പോൾ, നക്ഷത്രം കൂടുതൽ ശോഭിക്കുന്ന പ്രകാരം, മനുഷ്യന്റെ ക്രൂരതയും കൈപ്പേറിയ അനുഭവങ്ങളും വഹിക്കാനാവാത്ത വിധത്തിൽ വർദ്ധിക്കുമ്പോൾ ഏക ആശ്രയമായ ദൈവത്തിലുള്ള നമ്മുടെ ആശ്രയം ശക്തിപ്പെടുകയാണ്. വിശ്വാസികളുടെ ദൃഷ്ടി ദൈവത്തിങ്കിൽ ഏകാഗ്രമാണ്. ഇവിടെ പറയുന്ന ദൈവം യോസഫിനോടുകൂടെയായിരുന്നു എങ്കിൽ യോസഫ് ദൈവത്തോടുകൂടെയുമായിരുന്നു. ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്നതിനേക്കാൾ നമ്മിലും നമ്മിൽ കൂടെയും ചെയ്യുന്നതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. ദൈവം യോസഫിനോടുകൂടെ ഇരുന്നത് നാം പ്രധാനമായിട്ട് മനസ്സിലാക്കണം. നേരത്തെ പറഞ്ഞു, ക്ഷമയാണ് ഈ നോയമ്പിന്റെ പ്രധാനമായിട്ടുള്ള ഒരു വലിയൊരു ചിന്ത. യോസഫിനോടുകൂടെ ദൈവം യഹോവ ഇരുന്നത് അവനെങ്ങനെയാണ് വിളങ്ങിയത് എന്ന് നാം കാണുന്നുണ്ട്. മൂന്ന് രംഗങ്ങളിലാണ് പ്രധാനമായിട്ട് എളുപ്പം പറഞ്ഞു നിർത്തുകയാണ്. ഒന്ന്, യഹോവയുടെ സാന്നിധ്യം അവന് വിജയം നൽകി. ഒന്ന്, തന്റെ നിഗളത്തിന്റെ മേൽ. രണ്ട്, മോഹത്തിന്റെ മേൽ. മൂന്ന്, വൈരാഗ്യത്തിന്മേൽ. ഒന്ന്, നിഗളത്തിന്റെ മേൽ അവന് യഹോവയുടെ സാന്നിധ്യം വിജയം നൽകി. യോസഫ് നമുക്കറിയാം ബാല്യം മുതൽ തന്നെ നിഗളമുള്ളവനായിരുന്നു. അതിന് കിടന്ന അഹംഭാവമാണ് അവന്റെ സ്വപ്നങ്ങളിൽ നാം കാണുന്നത്. യാക്കോബ് യോസഫിനോട് മറ്റു മക്കളോടുള്ളതിലധികം വാത്സല്യം കാട്ടി പലതും കാണുന്നുണ്ട്. സ്വപ്നങ്ങളെ പറ്റി പറയുന്നുണ്ട്. യോസഫിന്റെ കറ്റ എഴുന്നേറ്റ് നിവർന്നു സഹോദരന്മാരുടെ കറ്റകൾ അവന്റെ കറ്റയെ നമസ്കരിച്ചു. സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും അവനെ നമസ്കരിച്ചു എന്നാണ് രണ്ടാമത്തെ സ്വപ്നം. അപ്പൊ യാതൊരു കൂസിൽ കൂടാതെ അവന്റെ സ്വപ്നങ്ങൾ അവൻ അപ്പനോടും തന്റെ സഹോദരങ്ങളോടും ഒക്കെ അറിയിക്കുന്നു. അത് കേട്ട ഉടൻ യാക്കോബ് അവന്റെ അതിര് കിടന്ന് നിഗളം മനസ്സിലാക്കി അവനെ ശാസിക്കുകയാണ്. ഞാനും നിന്റെ അമ്മയും നിന്റെ സഹോദരന്മാരും അഷ്ടാംഗം വീണ് നിന്നെ നമസ്കരിക്കാൻ വരുമെന്നാണോ നീ പറയുന്നത്? അപ്പൊ യോസഫിന്റെ സകല നിഗള ചിന്തകളും താൻ വലിയവനാണെന്ന ചിന്തകൾ അവനിൽ നിന്ന് ചോർന്നു പോകുന്ന അനുഭവങ്ങളുടെ ദൈവം അവനെ നടത്തി അവനെ ക്ഷമാശീലനാക്കുകയാണ്. അവന്റെ നിഗളത്തിന്റെ കാരണമായി നമുക്കറിയാം, അപ്പനൊരു നിലയങ്കി കൊടുത്തിരുന്നു, അത് സഹോദരന്മാരെ തട്ടിയെടുക്കുന്നു, അവനെ അടിമയായി വെക്കുന്നു, പുത്തിഫറിന്റെ ഭവനത്തിലുണ്ടായ കപട ആരോപണങ്ങൾ. അപ്പൊ ദീർഘനാളുകൾ ആ തടവറയിൽ കിടന്ന് സകല നിഗളഭാവം ത്യജിച്ച് ശുദ്ധീകരണം പ്രാപിച്ചു അവൻ എത്രയും വിനീതനായി തീർന്നു. രണ്ടാമത് യഹോവ അവന് വിജയം നിലയിൽ രണ്ടാമത്തെ ഭാഗമാണ് മോഹത്തിന്മേലുള്ള വിജയം. അവിടെ നാം കാണുന്നുണ്ട്. ഇവിടെ എന്താണ് കാണുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുത്തിഫേറിന്റെ ഭാര്യ അവനെ ആകർഷിക്കുവാനായിട്ട് പലതും ചെയ്യുമ്പോഴും യോസഫ് അതിലൊന്നും വീഴുന്നതായിട്ട് നാം കാണുന്നില്ല. അനേക ദിവസങ്ങൾ യോസഫിനെ പ്രലോഭിപ്പിച്ചു. അവസാനം യോസഫ് തന്നെ പറയുന്നു, ഞാൻ ഈ മഹാദോഷ ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെയെന്ന് പറഞ്ഞുകൊണ്ട് ആ രംഗം വിട്ടുകൊടുകയാണ്. യഹോവ യോസഫിനോട് ഇരുന്നതിനാൽ അവൻ ജഡാഭിലാഷത്തിന്മേൽ സമ്പൂർണ്ണ വിജയമുള്ളവനായി തീർന്നു. മൂന്നാമത് തന്റെ വൈരാഗ്യത്തിന്റെ വിജയമാണ്. നാം നേരത്തെ ചിന്തിച്ചതുപോലെ തന്നെ, അതായത് അതിനീചവും ക്രൂരവുമായ സഹോദരന്മാർ യോസഫിനോട് പെരുമാറി അവനെ ഉപേക്ഷിച്ചു, അടിമയായി വിറ്റു. എന്നിരുന്നാലും തിരിച്ച് മിസ്രയീമിൽ വന്ന് യോസഫിന്റെ അടുക്കൽ സഹായം ചോദിക്കുമ്പോൾ ചില പരീക്ഷണങ്ങൾക്ക് സഹോദരന്മാർ വിധേയരായപ്പോൾ അവർക്ക് വലിയ വിഷമമുളവാണ്. അവർ തമ്മിൽ പറയുന്ന ശ്രദ്ധേയമാണ്, ഇത് നമ്മുടെ സഹോദരനോട് നാം ചെയ്ത ദ്രോഹമാകുന്നു. അവൻ നമ്മോട് കെഞ്ചിയപ്പോൾ അവന്റെ പ്രാണസങ്കടം കണ്ടാറേയും അവന്റെ അപേക്ഷ കേട്ടില്ലല്ലോ എന്നും പറയുന്നുണ്ട്. അവർക്ക് എത്രയും വരെ ശിക്ഷ നൽകുവാനായിട്ട് പൂർണ്ണ അധികാരമുള്ള സ്ഥാനത്തായിരുന്നു യോസഫ്. എങ്കിലും യോസഫ് അവസാനമായി പറയുന്നു, നിങ്ങൾ മിസ്രയീമിലേക്ക് വിറ്റുകളഞ്ഞ നിങ്ങളുടെ സഹോദരൻ യോസഫാകുന്നു ഞാൻ. എന്നെ ഇവിടെ വിറ്റതുകൊണ്ട് നിങ്ങൾ വ്യസനിക്കേണ്ട, വിഷാദിക്കുകയും വേണ്ട. ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചതാകുന്നു. അപ്പൊ ക്രൂരമായ അക്രമം നമ്മുടെ നിന്ന് ആരായാലും അവരോട് വാശിയും വൈരാഗ്യവും ഒക്കെ തോന്നുന്നത് മനുഷ്യ സൈന്യമാണ്. എന്നാൽ യഹോവ യോസഫിനോടുകൂടെ ഇരുന്നത് മൂലം സകലവും ക്ഷമിച്ചു എന്ന് നാം മനസ്സിലാക്കുന്നു. നാം പലപ്പോഴും പറഞ്ഞു, നമ്മൾ കേട്ടിട്ടുണ്ട്, പലരും പ്രസംഗിച്ച് കേട്ടിട്ടുണ്ട്, തിന്മയ്ക്ക് വാരം തിന്മ ചെയ്യുന്ന മൃഗീയമാണ്, നന്മയ്ക്ക് വാരം നന്മ ചെയ്യുന്നത് മാനുഷികമാണ്, നന്മയ്ക്ക് വാരം തിന്മ ചെയ്യുന്നത് പൈശാചികമാണ്, തിന്മയ്ക്ക് വാരം നന്മ ചെയ്യുന്നത് ക്രിസ്തു തുല്യമാണ്. ഇതിലേത് കൂട്ടത്തിലാണ് നമ്മുടെ നില എന്ന് നാം ചിന്തിക്കുക. കർത്താവ് സ്നേഹിതരെ, ഈ നൊയമ്പ് കാലത്ത് ഈ ഫോർഗീവ്നെസ്, ക്ഷമ, ക്ഷമിച്ചുകൊണ്ട് ജീവിക്കുക, ക്ഷമാപണം ചെയ്യുക എന്നുള്ളത്, മറ്റുള്ളവരോട് ക്ഷമിച്ച് ജീവിക്കുക, ക്ഷമ പ്രാപിക്കുക, ക്ഷമയോടുകൂടി ജീവിക്കുക എന്നുള്ളത് വളരെ
ഇമ്പോർട്ടൻ്റ്.
ഇതുകൊണ്ട് പ്രധാനമായിട്ട് നാം മനസ്സിലാക്കേണ്ടത്, ഒന്ന്, ഈ വലിയ നൊയമ്പിൽ മനസ്സിലാക്കേണ്ടത്, റിസീവ് ഫോർഗിവ്നെസ് ഫ്രം ഗോഡ്, ദൈവത്തിൽ നിന്ന് ക്ഷമ പ്രാപിക്കുക, ദൈവത്തോട് ക്ഷമ ചോദിക്കുക, നമുക്ക് വന്നിരിക്കുന്ന കുറ്റങ്ങളെയും കുറവുകളെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയും ദൈവത്തോട് ക്ഷമ ചോദിക്കുകയും ചെയ്ത് ക്ഷമ പ്രാപിച്ച് ജീവിക്കുക. രണ്ടാമത്, നമ്മുടെ സഹോദരങ്ങളോട് നമുക്കെന്തെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ, ഫോർഗീവ് അതേഴ്സ്, നമുക്കെന്തെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ നാം അവരോട് ക്ഷമിക്കുക. ഇത് രണ്ടാമത്തെ ഭാഗം. മൂന്നാമത്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫോർഗീവ് യുവേഴ്സെൽഫ് എന്നുള്ളത്. നാം നമ്മോട് തന്നെ ക്ഷമിക്കേണ്ട ആവശ്യമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള തെറ്റുകളും പ്രയാസങ്ങളും പലതരത്തിലുള്ള വീഴ്ചകളും നമുക്കുണ്ടായിരുന്നിരിക്കാം ജീവിതത്തിൽ, നമ്മുടെ കഴിഞ്ഞ കാല ജീവിതത്തിൽ. എന്നാൽ നാം നമ്മോട് തന്നെ ക്ഷമിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആ പാപത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുവാനും സാധിക്കുകയുള്ളൂ. നമ്മെപ്പോഴും ഓർക്കണം, നമ്മൾ വായിക്കുന്ന പലപ്പോഴും വായിച്ചു കേട്ട ഭാഗമാണ് ലോത്തിന്റെ ഭാര്യ തിരിഞ്ഞു നോക്കി ഉപ്പുതൂണായി എന്നുള്ളത്. വളരെ സിമ്പോളിക്കായിട്ട് ചിന്തിക്കുമ്പോൾ അതിൻ്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത്, നമ്മുടെ കഴിഞ്ഞ പാപങ്ങളെക്കുറിച്ച് അതിലേക്ക് നാം തിരിഞ്ഞു നോക്കിയാൽ, അത് ഓർത്തുകൊണ്ടിരുന്നാൽ നമ്മളും ഫ്രോസൺ ആയിപ്പോവും, ഉപ്പുതൂണായിപ്പോവും. അതുകൊണ്ട് നാം നമ്മോട് തന്നെ ക്ഷമിക്കേണ്ട കാലമാണ് ഈ പരിശുദ്ധ നൊയമ്പ് എന്ന് പറയുന്നത്. ഇന്ന് ആ നൊയമ്പിന്റെ കാലയളവിൽ കൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, ഫോർഗീവ് അവർസെൽസ്, ഫോർഗീവ് യുവർ സെൽഫ്, ഫോർഗീവ് മൈ സെൽഫ്. എൻ്റെ ജീവിതത്തിലുണ്ടായ പ്രയാസങ്ങള്, കുറ്റങ്ങള്, കുറവുകള്, എനിക്കത് പൂർണ്ണമായി ബോധ്യമായെങ്കിൽ ഞാൻ എന്നോട് തന്നെ ക്ഷമിക്കേണ്ട കാലമാണ്. യോസഫിനെ പറ്റി നാം ചിന്തിക്കുമ്പോൾ, യോസഫിനോട് ചേർന്ന് നാം ചിന്തിക്കുമ്പോൾ മൂന്ന് കാര്യങ്ങൾ പ്രധാനമായിട്ട് ഞാൻ കൺക്ലൂഡ് ചെയ്യട്ടെ. ഒന്ന്, റിസീവ് ഫോർഗീവ്നെസ് ഫ്രം ഗോഡ്, ദൈവത്തിൽ നിന്ന് ക്ഷമ പ്രാപിച്ച് ശക്തി പ്രാപിക്കുക. രണ്ട്, മറ്റുള്ളവരോട് ക്ഷമിച്ച് ശക്തി പ്രാപിക്കുക, ഫോർഗീവ് അതേഴ്സ് ആൻഡ് ബി സ്ട്രോങ്. മൂന്നാമത്, ഫോർഗീവ് യുവർസെൽഫ് ആൻഡ് ബി സ്ട്രോങ് ആൻഡ് ഗ്രേസ്ഫുൾ. മൂന്നാമത്, നാം നമ്മോട് തന്നെ ക്ഷമിച്ച് കൃപയും ശക്തിയുമുള്ളവരായി ജീവിക്കുക. ആ ക്ഷമാ ജീവിതത്തിൽ കൂടി അനുഗ്രഹം പ്രാപിക്കുവാൻ ഈ വലിയ നോമ്പിന്റെ നാളുകൾ നമുക്കിടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.
കർത്താവിൽ അനുഗ്രഹീതരെ, അറ്റ്ലാന്റയിൽ നിന്നും ബഹുമാനപ്പെട്ട ബെന്നി അച്ഛൻ പതിവ് പോലെ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ ചില ചിന്തകളെ നോമ്പ് കാലത്തിന് ചേരുന്ന രീതിയിൽ അവതരിപ്പിക്കുവാൻ തക്കവണ്ണം ഏറെ ശ്രദ്ധിച്ചു. നമുക്കൊക്കെ അറിയാവുന്ന ഒരു വേദഭാഗം, വേദപുസ്തകത്തിലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കഥാപാത്രത്തെ വളരെ ഭംഗിയായി, പ്രത്യേകിച്ച് ഒരു നോമ്പുകാലത്തിലൂടെ കടന്നു പോകുകയും സാംക്രമിക രോഗം മൂലം ഉത്കണ്ഠയിലായിരിക്കുകയും ചെയ്യുന്ന നമുക്കൊക്കെ അനുഗ്രഹിക്കപ്പെട്ടൊരു സന്ദേശം ലഭിക്കാൻ ഇടയായി. പഞ്ചഗ്രന്ഥം നമുക്ക് സുപരിചിതമാണ്. പ്രത്യേകിച്ച് അതിലെ ആദ്യത്തെ രണ്ട് പുസ്തകങ്ങൾ നമുക്ക് വായിക്കാൻ ഏറെ ഇഷ്ടമാണ്. ഒരു കഥ പോലെ കാവ്യ ഭാഷയിൽ എഴുതി വച്ചിരിക്കുന്ന ഈ പുസ്തകം, എൻ്റെ ഉൽപ്പത്തി പുസ്തകം 1 മുതൽ 11 വരെ ചരിത്രത്തിൽ എങ്ങനെ സൃഷ്ടികർമ്മം നിർവഹിക്കപ്പെട്ടു, സ്റ്റോറീസ് ബിയോണ്ട് ഹ്യൂമൻ കോംപ്രിഹെൻഷൻ എന്ന് വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കാം. അതേ തുടർന്ന് ദ സ്റ്റോറി ഓഫ് അൻസെസ്റ്റേഴ്സ്, പൂർവ്വപിതാക്കന്മാരുടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ചരിത്രം അവിടെ അനാവരണം ചെയ്യുന്നു. അതിനെ തുടർന്ന് 3rd ഭാഗത്തിൽ എക്സ്പീരിയൻസ് അറ്റ് ഈജിപ്റ്റ് ആൻഡ് എക്സോഡസ്, നാലാം ഭാഗം ദ ഡെസേർട്ട് എക്സ്പീരിയൻസ്. ഇങ്ങനെയാണ് ഈ പഞ്ചഗ്രന്ഥത്തെ അതിൻ്റെ സ്വഭാവം അനുസരിച്ച് വേണമെങ്കിൽ ഇങ്ങനെ നാലായിട്ട് തിരിക്കാം. അതിൽ രണ്ടാം ഭാഗത്തിൽ പത്തി പുസ്തകം 37 അധ്യായം മുതലാണ് ജോസഫ് എന്ന കഥാപാത്രത്തെ നമ്മൾ കേൾക്കുന്നതും പഠിക്കുന്നതും പരിചയപ്പെടുന്നതും. യഥാർത്ഥത്തിൽ അച്ഛൻ അവതരിപ്പിച്ച ഈ മൂന്ന് വിഷയങ്ങൾ, ഒന്ന്, നോമ്പ് കാലത്തിലും ക്രൈസ്തവന്റെ ജീവിതത്തിലും എപ്പോഴും അനുവർത്തിക്കുവാനുള്ള ദൈവത്തോടുള്ള ബന്ധവും സഹജീവികളോടുള്ള ബന്ധവും, സ്വയം ഓരോ വ്യക്തിക്ക് അവനവനോടുള്ള ബന്ധവും ആരോഗ്യപരമാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ സമൂഹം ആരോഗ്യപരമായി അല്ലെങ്കിൽ ലോകം ആരോഗ്യപരമായി നിലനിൽക്കുന്നത്. കൊറോണ വൈറസ് നമ്മുടെ ചുറ്റും വന്ന് നിൽക്കുകയാണ്. നമ്മളേറെ ശ്രദ്ധിക്കുന്നു ശുദ്ധിയെക്കുറിച്ചും ശുദ്ധീകരണത്തെക്കുറിച്ചും ഭക്ഷണക്രമങ്ങളെക്കുറിച്ചും ഒക്കെ നമ്മൾ ഇന്ന് ഏറെ വീണ്ടും ബോധവാന്മാരാകുകയാണ്. കാലഘട്ടങ്ങൾക്ക് മുമ്പേ സഭ ഈ വിഷയം കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. ഓരോ കാലത്തിനും ചേരുന്ന രീതിയിലുള്ള ഭക്ഷണക്രമവും ഓരോ കാലത്തിനും ചേരുന്ന രീതിയിലുള്ള പ്രാർത്ഥനാക്രമവും ഓരോ കാലത്തിനും ചേരുന്ന രീതിയിലുള്ള ജീവിതക്രമവും വളരെ ഭംഗിയായി സഭ കാലഘട്ടങ്ങളിലൂടെ നമ്മളെ പഠിപ്പിക്കുമെങ്കിൽ ഓരോ തലമുറ കഴിയും തോറും ഇതിനെക്കുറിച്ചുള്ള ബോധ്യം നഷ്ടപ്പെടുമ്പോഴായിരിക്കാം ആമുഖത്തിൽ ബഹുമാനപ്പെട്ട രാജേഷ് അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ഇപ്രകാരമുള്ള ചില സംഭവങ്ങൾ, മഹാമാരികൾ ലോകത്ത് താണ്ഡവമാടുന്നത്. നമ്മളെയൊക്കെ ചിന്തിപ്പിക്കുവാനും നമ്മുടെ ജീവിതത്തെ അല്പം കൂടി വിശുദ്ധീകരിച്ച് ദൈവത്തോട് ചേർക്കുവാനും ഈ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തോട് ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരു കൊച്ചു ആശയം ബലഹീനനായ എന്റെ മനസ്സിൽ കടന്നു വന്നത്, യഥാർത്ഥത്തിൽ സഹോദരങ്ങളാൽ ഒട്ടക്കിണറ്റിലേക്ക് എറിയപ്പെട്ട നാൾ മുതൽ ജോസഫും ഒരു നോമ്പുകാലത്തിലായിരുന്നു. യാതനയുടെയും പ്രയാസങ്ങളുടെയും അല്ലെങ്കിൽ ജീവിതത്തിലെ ലോകത്തിന്റെ എല്ലാ പ്രതാപങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കേണ്ടുന്ന ചില നിമിഷങ്ങളും ചില ദിവസങ്ങളും, കച്ചവടക്കാർക്ക് വിറ്റു, അതുമായി ആ വ്യക്തിയെയും കൊണ്ട് മിസ്രൈമിലേക്ക് അവർ പോകുകയാണ്. ആ നോമ്പുകാലം അവസാനിക്കുന്നത് ഒരു സന്തോഷത്തിന്റെ പെരുമഴയുമായിട്ടാണ്. മന്ത്രിപദത്തിലേക്ക് മാറ്റപ്പെടുവാൻ തക്കവണ്ണം ദൈവം ജോസഫിനോട് കൂടെയിരുന്നു. അപ്രകാരം കൂടെ ഇരുന്നപ്പോൾ ജോസഫ് ചെയ്ത പ്രധാനപ്പെട്ട ഒരു കാര്യം, അച്ഛൻ മൂന്ന് ആശയങ്ങളെ അവിടെ പറഞ്ഞെങ്കിലും ഞാനതിനെ ഒറ്റ വാക്കിൽ ഇങ്ങനെ സൂചിപ്പിച്ചാൽ, വി ഷുഡ് ഫോളോ ഓൾവേസ് ടു ഫോർഗീവ് ആൻഡ് ടു ഫോർഗെറ്റ്. ഇന്ന് ഒരുപാട് പേര് വാക്കുകൊണ്ട് ക്ഷമിക്കാറുണ്ട്, ക്ഷമിച്ചിരിക്കുന്നു, എല്ലാം മറന്നിരിക്കുന്നു, പുറത്തിരിക്കുന്നു, പക്ഷെ മനസ്സിന്റെ ഏതെങ്കിലും കോണിൽ ആ സംഭവങ്ങളെ കൃത്യമായി സൂക്ഷിച്ചു വച്ചിരിക്കും, അവസരത്തിനനുസരിച്ച് അത് ഉപയോഗിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഫോർഗീവിങ് എന്ന വാക്കിനോട് ഒരു വാക്കുകൂടെ ഞാൻ കൂട്ടിച്ചേർക്കാൻ ഇഷ്ടപ്പെടുന്നു, ട്രൈ ടു ഫോർഗീവ് ആൻഡ് ടു ഫോർഗെറ്റ്. അത് മനസ്സിൽ നിന്ന് ബാഞ്ഞു പോകണം. അതില്ലാത്തിടത്തോളം കാലം അതിങ്ങനെ ഒരു ഉപരിപ്ലവമായി നമ്മൾ കാണുന്നില്ലെങ്കിലും മനസ്സിന്റെ ഏതെങ്കിലും കോണിൽ ഇത് സൂക്ഷിക്കും. ഒരുപാട് പേരോട് നമ്മൾ ക്ഷമിക്കാറുണ്ട്, ഒരുപാട് പേർ നമ്മളോട് ക്ഷമിച്ചിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും കണ്ടുവരുന്നൊരു കാരണത, ആധുനിക സമൂഹത്തിൽ ഈ ക്ഷമ വാക്കുകൊണ്ട് പറയുമെങ്കിലും മനസ്സിന്റെ ഉള്ളിൽ പലപ്പോഴും ഈ ക്ഷമ കാണാറില്ല. അത് സംസാരിക്കുന്ന എനിക്കും കേൾക്കുന്ന നമുക്കും ഒക്കെ ഒരു നല്ല ചിന്ത പകർന്നു തന്ന പ്രിയപ്പെട്ട ബെന്നിയച്ഛന്റെ അനുഗ്രഹീതമായ സന്ദേശം അച്ഛനിതിനു വേണ്ടി സമയമെടുക്കുകയും നമുക്ക് വേണ്ടി ദൈവത്തിൽ നിന്നും സ്വീകരിച്ച കൃപയെ വചന ശുശ്രൂഷയിലൂടെ പകർന്നു തന്നതിനുള്ള സന്തോഷം സൂബോറോ പ്രേയറിന് വേണ്ടി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ജോസഫിനെ പോലെ ഒരു നോമ്പുകാലം നമുക്കും അനുഗ്രഹീതമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ, പ്രത്യേകിച്ച് വരുന്ന ബുധനാഴ്ചയാകുമ്പോഴേക്കും പകുതി നോമ്പിൽ നമ്മൾ എത്തുകയാണ്, ഈ രോഗങ്ങൾ മാറ്റിമറിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്പുരാൻ കരുണ ചെയ്യുവാൻ വളരെ വേദനയോടും കണ്ണുനീരോടും കൂടി പ്രാർത്ഥിപ്പാൻ നമുക്കൊക്കെ ഇടയാകണം. കുടുംബമായി ഈ നോമ്പുകാലം പ്രാപിച്ച് ജോസഫിനെ പോലെ ശക്തി പ്രാപിപ്പാൻ നമുക്കൊക്കെ ഇടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ബലഹീനനായ ഞാൻ എന്റെ വാക്ക് ഇവിടെ പൂർണ്ണമാക്കട്ടെ.
താങ്ക് യു അച്ഛാ. ഇപ്പോഴ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള സമയമാണ്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് നമ്മള് ഒരു ഗീതത്തിന്റെ, അനുതാപത്തിന്റെ ഗീതത്തിന്റെ രണ്ട് ഇരടി പാട്ട്, അതിനുശേഷം സാംക്രമിക രോഗത്തിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക പ്രാർത്ഥന നടത്തും. അതിനുശേഷം രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക പ്രാർത്ഥന നടത്തി നമ്മൾ അവസാനിപ്പിക്കുന്നതാണ്. മറപ്രേമിന്റെ അനുതാപത്തിന്റെ കീർത്തനത്തിന്റെ രണ്ട് മൂന്നാല് ലൈനെ പാടി നമുക്ക് പേരുകൾ വായിച്ച് പ്രാർത്ഥിക്കാം.
നാഥ കോപമടുക്കാതെ വൈരമടുത്തവനോടൊന്നും ഉണ്ടാകാത്തൊരു നൃംബലമാ ചിത്തമെനിക്കേടണമേ കർത്താവേ മലിനതയിൽ നിന്ന് ഒഴിയുന്നതുമീലോകത്തിൽ ഇമ്പങ്ങളെ വെടിയുന്നതുമാല ചിത്തം നൽകണമേ സമവികാരമശുദ്ധതയും സുഖഭോഗവുമീ വകയൊന്നും നിരൂപിക്കാതെ ഇരിക്കുന്ന ബ്രഹ്മലചിത്തം നൽകണമേ അതിഭക്ഷണവും ലഹരിയെഴോ സാധനമന്നിവയും നിലുമേ പ്രിയമില്ലാതെ ഇരിക്കുന്ന ബ്രഹ്മലചിത്തം
സാംക്രമിക രോഗങ്ങളുടെ കാലത്ത് നടത്താവുന്ന പ്രാർത്ഥന ഇപ്പോഴും നടത്തുകയാണ്. നമുക്ക് ലോകത്തിനു വേണ്ടിയും സമൂഹത്തിനു വേണ്ടിയും പ്രാർത്ഥിക്കാനുള്ള കടപ്പാടുണ്ട്. തീർച്ചയായിട്ടും ഈ ബുധനാഴ്ച പ്രാർത്ഥന വിവിധ സ്ഥലങ്ങളിലിരുന്നുകൊണ്ട് നമ്മൾ ഒരുപോലെ പ്രാർത്ഥിക്കുമ്പോഴ് ആ പ്രാർത്ഥനയിൽ സ്വർഗം തുറക്കപ്പെടും എന്ന് പരിപൂർണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ കൃപ ഈ ലോകത്തിൽ ഇറങ്ങി ഇതുപോലുള്ള മഹാമാരിയൊക്കെ തുടച്ചു നീക്കാനായിട്ട്. ബാറക്കുമോർ, പാപികളുടെ അനുതാപത്തിൽ പ്രീതിയോടെ സന്തോഷിക്കുന്ന ദൈവന്തമ്പുരാനെ, ഞങ്ങൾ പാപം ചെയ്തു പോയതുകൊണ്ട് നീ ഞങ്ങളെ ഞെരുക്കുകയും ശിക്ഷിക്കുകയും വരുതേ. ദൈവമാതാവ് വരച്ചത് കന്യാമറിയാമിന്റെ പ്രതിയും നിബിയന്മാരെ പ്രതിയും ശ്ലീഹന്മാരെ പ്രതിയും സഹദേമാരെ പ്രതിയും സർവശിക്ഷകളെയും ഞങ്ങളിൽ നിന്ന് നീ വിരോധിച്ച് നീക്കണമേ. കർത്താവേ, ഈ കഠിന രോഗങ്ങളിൽ ഞങ്ങളെ അവിടെ നിന്ന് അകപ്പെടുത്തരുതേ. നീ കരുണയുള്ള ദൈവമാകുന്നു എന്ന് കൽപ്പിച്ചിരിക്കുന്നത് കൊണ്ട് ക്രോധത്തിന്റെയും ശിക്ഷയുടെയും കാലത്തിൽ ഞങ്ങളുടെ നേരെ നിന്റെ കരുണയുടെ വാതിൽ അടച്ചു കളയരുതേ. ഞങ്ങൾ പാപികളാവുന്നത് ഞങ്ങൾ തന്നെ ഏറ്റു പറയുന്നു, നിന്റെ കരുണയാൽ ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. ദൈവമേ, കരുണയോടല്ലാതെ കോപത്തോടെ നീ ഞങ്ങളെ ശിക്ഷിക്കരുതേ. രണ്ടാമത്തെ മരണത്തിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷിച്ചുകൊള്ളണമേ. ഞങ്ങളുടെ നമസ്കാരങ്ങൾക്കും അപേക്ഷകൾക്കും നിന്റെ കരുണയുടെ വാതിൽ തുറന്നു തരണമേ. ഞങ്ങൾ അനുഭവിച്ചിട്ടുള്ള നിന്റെ ശരീരവും തിരുരക്തവും ഞങ്ങൾക്ക് സഹായകരമായി ഭവിക്കണമേ. ജയമുള്ള നിന്റെ ആയുധമാകുന്ന ശ്ലീബ നിന്റെ ജനങ്ങൾക്ക് രക്ഷയായിരിക്കണമേ. നല്ല ഇടനായ കർത്താവേ, ഞങ്ങളുടെ ആവലാതി അവിടുന്ന് കേൾക്കണമേ. ഞങ്ങൾ സങ്കടത്തോടെ നിന്റെ അടുക്കൽ നിലവിളിക്കുന്നത് കൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾക്ക് മോചനം നൽകണമേ. മനോഗുണവനായ ദൈവമേ, നിന്റെ അടുക്കലേക്ക് അല്ലാതെ ഞങ്ങൾ അങ്ങനെയല്ലാതെ ആരെ ഞങ്ങൾ വന്ദിക്കേണ്ടു? അപേക്ഷിപ്പാനും പ്രാർത്ഥിപ്പാനും വന്ദിപ്പാനും നീ അല്ലാതെ ആരും ഞങ്ങൾക്കില്ല. ആയതുകൊണ്ട് കർത്താവേ, നീ നിന്റെ തൃക്കൈ നീട്ടി ഞങ്ങളെ വാഴ്ത്തണമേ. തിരുവള്ളം കൊണ്ട് ഇല്ലായ്മയിൽ നിന്ന് ഞങ്ങളെ സൃഷ്ടിച്ചുണ്ടാക്കിയ ദൈവമേ, തിരുവള്ള കേടുകൊണ്ട് ഞങ്ങളെ നീ നശിപ്പിച്ചു കളയരുതേ. ഞങ്ങളുടെ നേരം നീ കോപിക്കാതെ ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ അനീതികൾ നിമിത്തം ഉണ്ടായിട്ടുള്ള ഈ ശിക്ഷയെ ഞങ്ങളിൽ നിന്ന് വിരോധിക്കണമേ. നിന്റെ ഉഗ്ര കോപത്തിൽ നിന്ന് നീ ശാന്തപ്പെടുത്തണമേ. നിന്നെ ഞങ്ങൾ കോപിപ്പിച്ചുവെങ്കിലും നിന്നിൽ ഞങ്ങൾ അഭയം പ്രാപിക്കുന്നതിനാൽ നീ ഞങ്ങളോട് നിരപ്പാകണമേ. നീ ഞങ്ങൾക്ക് അനുതാപത്തിന്റെ ഹൃദയവും കണ്ണുനീരും തരണമേ. നിന്റെ വിശുദ്ധ ശ്ലീബായാൽ ഞങ്ങളെ നിരക്ഷിക്കണമേ. കാരുണ്യവാനും ദീർഘക്ഷമയുള്ളവനുമായ കർത്താവെ, നിന്റെ തിരുരക്തത്താൽ നിരക്ഷിച്ചിരിക്കുന്ന നിന്റെ ജനങ്ങളെ കുറിച്ച് മനസ്സലിവുണ്ടാകണമേ. വൃദ്ധന്മാരെയും യവനക്കാരെയും കുഞ്ഞുങ്ങളെയും മരണം വിഴുങ്ങിയിരിക്കുന്നു. കരച്ചിലും വിലാപവും കേൾക്കപ്പെടുന്നു. കർത്താവെ, നിന്റെ തൃക്കൈ നീട്ടി ഞങ്ങളെ സഹായിച്ചില്ലെങ്കിൽ ഞങ്ങൾ നശിച്ചു പോകുമല്ലോ. ഞങ്ങളുടെ പാപങ്ങൾ അസംഖ്യമെങ്കിലും നീയല്ലാതെ ഞങ്ങൾക്ക് ആശ്രയവും രക്ഷയും വേറെ ഇല്ലാത്തത് കൊണ്ട് കരുണയോടെ ഞങ്ങളുടെ മേൽ തൃക്കൺ പാർത്ത് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളെയും ഞങ്ങൾക്കുള്ള സകലത്തെയും കൃപയോടെ കാത്തു രക്ഷിക്കണമേ. ഞങ്ങളെല്ലാവരും കൂടി നന്ദിയുള്ള ഹൃദയത്തോട് നിന്നെയും നിന്റെ പരിശുദ്ധ റൂഹായും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിച്ച് സ്തോത്രം ചെയ്യുവാൻ കൃപയോട് ഞങ്ങൾക്കിടയാവുകയും ചെയ്യണമേ. ആമീൻ. രോഗികളുടെ പേരുകൾ വായിക്കുന്നു. ഏലിക്കുട്ടി, സിന്ധു, അന്നമ്മ വർഗീസ്, സാലി, ജോളി, ലീലമ്മ തോമസ്, ആനി ജോയ്, റേച്ചൽ സ്കറിയ, പി ജോർജ്. രോഗസമനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന കുഞ്ഞിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. മാനസിക പ്രയാസം അനുഭവിക്കുന്ന പെൺകുട്ടിയെ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. ക്യാൻസർ ബാധിച്ച് സൗഖ്യം പ്രാപിക്കുന്ന മകനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ആലിസ് ജോസഫ്, ഓമന ചാണ്ടി, എൻ ജി എബ്രഹാം, റേച്ചൽ, ഫാദർ തോമസ് ഉമ്മൻ, ആരെങ്കിലും ഷൈജ, മറ്റാരെങ്കിലും രോഗികളായിട്ട് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അവരുടെയൊക്കെ സൗഖ്യത്തിനായിട്ടും, അതോടൊപ്പം തന്നെ നമ്മൾ കഴിഞ്ഞ ഇടകളിലൊക്കെ പേര് പറഞ്ഞ് ഓർത്ത് പ്രാർത്ഥിച്ച ആളുകളെയൊക്കെ നമുക്ക് ഈ സമയത്ത് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഞങ്ങളെ നിത്യം സ്നേഹിക്കുന്ന കരുണയുള്ള സ്വർഗീയ ദൈവമേ, പ്രഭാതം വീണ്ടും ഞങ്ങളെ തന്നെ തിരുവുപ സമർപ്പിക്കുന്നു. അനുഗ്രഹീതമായ ദിനം നല്ലൊരു വചനം കേൾപ്പാനും ഞങ്ങളെ തന്നെ ഈ പരിശുദ്ധ നോമ്പിൽ താഴ്മയോടെ സമർപ്പിക്കാനും ഇടയാക്കി കൃപയോർത്ത് സ്തുതിക്കുന്നു. ദൈവരോഗികളായിട്ടുള്ള ആളുകളുടെ പേരുകൾ തിരുമുമ്പാകെ ഓർക്കുന്നു. ഞങ്ങൾ പറയാതെ തന്നെ അവരെ അവിടെ നിന്ന് അറിയുന്നു. ഇതുവരെയും അങ്ങയുടെ കരുണ കൊണ്ടാണല്ലോ അവർ ജീവിച്ചതും അവർ നടന്നതും ഒക്കെ. തുടർന്നും ആ കരുണ കണ്ടെത്തുവാൻ നിന്റെ മക്കളെ അവിടെ നിന്ന് സഹായിക്കണമേ. നൊമ്പരങ്ങൾ വരുമ്പോഴും വേദനകൾ വരുമ്പോഴും അങ്ങയിലല്ലാതെ ഞങ്ങൾക്ക് ആശ്രയിക്കാൻ മറ്റു വഴികളില്ലല്ലോ. അങ്ങ് ഞങ്ങൾക്ക് കൂട്ടായിട്ടുണ്ടെന്ന് തന്നെ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഞങ്ങൾക്ക് വിശ്വാസവും ധൈര്യവും പകരുന്നു. എന്നും ആ തണല് ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ. അങ്ങ് ഞങ്ങളെ സ്നേഹിക്കണമേ. ഞങ്ങളുടെ എന്തെങ്കിലും കുറവ് കൊണ്ട് ആ സ്നേഹത്തിന് വിഘാതം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ അവിടുന്ന് യഥാസ്ഥാനപ്പെടുത്തണമേ. ഈ രോഗത്തിലിരിക്കുന്ന ആളുകൾക്കൊക്കെ അവിടുന്ന് ആശ്വാസം നൽകണമേ. പ്രത്യേകിച്ച് ഞങ്ങൾ നേരത്തെ പ്രാർത്ഥിച്ചതുപോലെ സാംക്രമിക രോഗങ്ങൾ ബാധിച്ച് പ്രയാസം അനുഭവിക്കുന്നവരൊക്കെ അവിടുത്തെ കരുണയുടെ ചിറകിൻ കീഴിൽ അവരെ മറച്ചവരെ താങ്ങണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന വിദ്യാർത്ഥികളെ ഓർക്കുന്നു. യുവാക്കന്മാർ, യുവതികളെയും, ചെറുപ്പക്കാരെ ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതം നയിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യത്തിലിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജോലി ചെയ്യുന്നവരെയും ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവാഹം കഴിക്കുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവാഹം പ്രായമെത്തിയിട്ടും പങ്കാളി ലഭിക്കാതെ പ്രയാസപ്പെടുന്നവരെ ഓർക്കുന്നു. കുഞ്ഞുങ്ങളില്ലാതെ ദമ്പതികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ബാബാ തിരുമേനി, എല്ലാ തിരുമേനിമാരെയും ഈ പത്രാസുരത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയുടെ എല്ലാ ആത്മിക സംഘടനയിലും മിഷൻ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ രാജ്യത്തെ, മാതൃദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഭരണകർത്താക്കളെ തിരുവോപ സമർപ്പിക്കുന്നു. ഈ പ്രാർത്ഥനാ കൂട്ടായ്മയെ വാഴ്ത്തണമേ. ഇന്ന് ധ്യാനം നിർവഹിച്ച പ്രിയപ്പെട്ട അച്ഛനെയും കുടുംബത്തെയും ഇടവക ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അല്പമായി അധികമായി ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്ത എല്ലാവരെയും കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങളെയൊക്കെ അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഞങ്ങൾ അനുഭവിക്കുന്ന ഈ നോമ്പ് ഞങ്ങൾക്ക് കൂടുതൽ മുഖപ്രസരതയും ചൈതന്യം നൽകാനുള്ള സാധ്യതയെ പരിലസിക്കുവാൻ സംഗതിയാക്കണമേ. ശാരീരിക മാനസിക സംഘർഷങ്ങളെയൊക്കെ അവിടെ നിന്ന് നീക്കണമേ. ഇതിന്റെ മക്കളായിട്ട് ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. ഞങ്ങളുടെ പാവമാലിന്യങ്ങളെയൊക്കെ കഴുകി കളയണമേ. സകല വാങ്ങിപ്പോയവർക്കും സ്വർഗീയവൃക്ഷമിൽ ആശ്വാസം നൽകണമേ. ഞങ്ങൾ നിന്നെയും നിന്റെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും എന്ന് വന്നാളും സ്തുതിച്ചു പോഴ്ത്തുവാനായിട്ട് തന്നെ ആമേൻ.
പിതാവാം, ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും കർത്താവെ ഞങ്ങളുടെ കൂടി വരവിന്റെ മേൽ. ദൈവം ഞങ്ങൾക്കായി നിയോഗിച്ച വൈദിക ശ്രേഷ്ഠന്റെയും കുടുംബത്തെ അദ്ദേഹത്തിന്റെ ഇടവകിടുന്നു. ഞങ്ങളുടെ പദ്രാസനത്തോടും ഞങ്ങളുടെ സഭയോടും പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളുടെ മേലും ഇന്ന് തന്നെ ഉണ്ടായിരിക്കണമേ.
സാധ്യമാർന്ന ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹവും നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് പ്രിയപ്പെട്ട അഭിനേച്ചനോട് വളരെ നല്ല ഒരു ആശയം പകർന്നു വന്ന് നമ്മളെ പോഷിപ്പിച്ച അച്ഛനോടുള്ള സ്നേഹവും നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. അതുപോലെ തന്നെ വന്നിയ ഐസക്കച്ഛൻ, പ്രിയപ്പെട്ട ബിജോയി അച്ഛൻ, വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ പ്രാർത്ഥനയുടെ ഭാഗമാകുന്ന എല്ലാ വൈദികരോടും സ്നേഹവും നന്ദി അറിയിക്കുന്നു. ബൈബിൾ വായിച്ച മോഹനങ്ങൾ, അതുപോലെ തന്നെ ഇതിന്റെ അസിസ്റ്റന്റ് ചോദ്യങ്ങൾ പ്രിയപ്പെട്ട മനോജ്, എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹവും നന്ദി അറിയിക്കുന്നു. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.